സമ്പന്നന്മാരെ വെറുതെ അയച്ചു കളഞ്ഞിരിക്കുന്നു. നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവന്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് തന്റെ ദാസനായ ഇസ്രയേലിനെ തുണച്ചിരിക്കുന്നു. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-18 വരെയുള്ള വാക്യങ്ങൾ. പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2:1-18 വരെയുള്ള വാക്യങ്ങൾ. ക്രിസ്തുവിൽ വല്ല പ്രബോധനവും ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സലവും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ട് ഐകമത്യപ്പെട്ട് ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ചാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെയേക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ളുവിൻ. ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും കൂടി നോക്കണം. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ എല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല ഇന്ന് ദൂരത്തിരിക്കുമ്പോൾ ഏറ്റവും അധികമായി ഭയത്തോടും വിറയലോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിപ്പിൻ. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവുള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്? വക്രതയും ഓട്ടവുമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവീൻ. അവരുടെ ഇടയിൽ നിങ്ങൾ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. എന്നാൽ നിങ്ങളുടെ വിശ്വാസം എന്ന യാഗം അർപ്പിക്കുന്ന ശുശ്രൂഷയിൽ എന്റെ രക്തമൊഴിക്കേണ്ടി വന്നാലും ഞാൻ സന്തോഷിക്കും. നിങ്ങളോട് എല്ലാവരോടും കൂടെ സന്തോഷിക്കും. അങ്ങനെ തന്നെ നിങ്ങളും സന്തോഷിപ്പിൻ, എന്നോടുകൂടെ സന്തോഷിപ്പിൻ. ബാരക്മോൻ എബ്രായർക്ക് എഴുതിയ ലേഖനം 11:1. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെട്ടതിനു മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ച് വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറേ. അനുസരിച്ച് എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസനം നേടുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃഗപ്രായവനായവൻ തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തു നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പിതൃദേശം അന്വേഷിക്കുന്നുവെന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്ന് അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തനെന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ ഇസ്ഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. വിശ്വാസത്താൽ യാക്കോബ് മരണകാലത്തിങ്കിൽ യോസഫിന്റെ മക്കളെ ഇരുവരെയും അനുഗ്രഹിക്കുകയും തന്റെ വടിയുടെ അറ്റത്ത് ചാരിക്കൊണ്ട് നമസ്കരിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ യോസഫ് തൻ മരിപ്പാറായപ്പോൾ ഇസ്രായേൽ മക്കളുടെ പുറപ്പാടിന്റെ കാര്യം ഓർപ്പിച്ച് തന്റെ അസ്ഥികളെ കുറിച്ച് കൽപ്പന കൊടുത്തു. വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കൽ ശിശു സുന്ദരനെന്ന് അമ്മയപ്പന്മാർ കണ്ടു. രാജാവിന്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു. വിശ്വാസത്താൽ മോശ തൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനം എന്നെണ്ണുകയും ചെയ്തു. വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കിയാൽ രാജാവിന്റെ കോപം ഭയപ്പെടാതെ മിസ്രയീം വിട്ടുപോന്നു. വിശ്വാസത്താൽ അവൻ കടിഞ്ഞൂലുകളുടെ സംഹാരകൻ അവരെ തൊടാതിരിപ്പാൻ പെസഹയും ചോരത്തളിയും ആചരിച്ചു. വിശ്വാസത്താൽ അവർ കരയിലെന്ന പോലെ ചെങ്കടൽ കൂടെ കടന്നു. അത് മിസ്രയീമിയർ ചെയ്യുവാൻ നോക്കിയിട്ട് മുങ്ങിപ്പോയി. വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മതിൽ ഇടിഞ്ഞു വീണു. വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോടുകൂടി നശിക്കാതിരുന്നു. ഇനി എന്തു പറയേണ്ടു? ഗിദ്യോൻ, ബാരാക്, ഷിംഷോൻ, യിഫ്താ, ദാവീദ് എന്നിവരെയും ശമുവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. വിശ്വാസത്താൽ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്തം പ്രാപിച്ചു. സിംഹങ്ങളുടെ വായ അടച്ചു, തീയുടെ ബലം കെടുത്തു, വാളിന്റെ വായിക്ക് തെറ്റി ബലഹീനതയിൽ ശക്തി പ്രാപിച്ചു. യുദ്ധത്തിൽ വീരന്മാരായി തീർന്നു. അന്യന്മാരുടെ സൈന്യങ്ങളെ ഓടിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദ്ധാരണം കൈക്കൊള്ളാതെ ഖേദ്യമേറ്റു. വേറെ ചിലർ പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൽ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. കാടുകളിലും മലകളിലും ഗുഹകളിലും ഭൂമിയുടെ പിളർപ്പുകളിലും ഉഴന്നു വളഞ്ഞു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. 12-ാം അധ്യായം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവിൻ. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. മകനെ, കർത്താവിന്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സംവാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, കൗലടയന്മാരത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ? നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുകയും മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുകയും എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും ആരും ദുർനടപ്പുകാരനോ ഒരു ഊണിന് ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ ശാവനെ പോലെ അഭക്തനോ ആയിത്തീരുകയും ചെയ്യാതിരിക്കാൻ കരുതിക്കൊള്ളുകയും അവൻ പിന്നത്തേതിൽ അനുഗ്രഹം ലഭിക്കാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടകണ്ടില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. സ്ഥൂലമായതും തീ കത്തുന്നതുമായ പർവ്വതത്തിനും മേഘതമസ് കൂരിരുട്ട് കൊടുങ്കാറ്റ് കാഹളനാദം വാക്കുകളുടെ ശബ്ദം എന്നിവയ്ക്കും അടുക്കലല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. ആ ശബ്ദം കേട്ടവർ ഇനി ഒരു വചനവും തങ്ങളോട് പറയരുതേ എന്ന് അപേക്ഷിച്ചു. ഒരു മൃഗമെങ്കിലും പർവ്വതം തൊട്ടാൽ അതിനെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നുള്ള കൽപ്പന അവർക്ക് സഹിച്ചുകൂടാഞ്ഞു. ഞാൻ അത്യന്തം പേടിച്ച് വിറയ്ക്കുന്നുവെന്ന് മോശയും പറയത്തക്കവണ്ണം ആ കാഴ്ച ഭയങ്കരമായിരുന്നു. പിന്നെയോ സിയോൻ പർവ്വതത്തിനും ജീവനുള്ള ദൈവത്തിന്റെ നഗരമായ സ്വർഗീയ യെരുശലേമിനും അനേകായിരം ദൂതന്മാരുടെ സർവസംഘത്തിനും സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭയ്ക്കും എല്ലാവരുടെയും ദൈവമായ ന്യായാധിപതിക്കും സിദ്ധന്മാരായ നീതിമാന്മാരുടെ ആത്മാക്കൾക്കും പുതുനിയമത്തിന്റെ മധ്യസ്ഥനായ യേശുവിനും ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന പുണ്യാഹ രക്തത്തിനും അടുക്കലത്രേ നിങ്ങൾ വന്നിരിക്കുന്നത്. അരുളി ചെയ്യുന്നവരെ നിരസിക്കാതിരിക്കാൻ നോക്കുവിൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്ര അധികം. അവന്റെ ശബ്ദം അന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാനിനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കും എന്നവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. പരിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനവരമുണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കാൻ തക്ക വിശ്വാസമുണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പോർക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകയില്ല. പ്രവചനവരമോ അത് നീങ്ങിപ്പോകും, ഭാഷാവരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഈ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ബാറിസ്മോർ സങ്കീർത്തനം 103. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗവുമേ അവന്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ ഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിന്റെ ജീവനെ നാശത്തു നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. യഹോവ സകല പീഡിതന്മാർക്കും വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. അവൻ തന്റെ വഴികളെ മോശയെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ ആകുന്നു, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഭത്സിക്കയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. അവൻ നമ്മുടെ പാപങ്ങൾക്കൊത്തവണം നമ്മോട് ചെയ്യുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തവണം നമ്മോട് പകരം ചെയ്യുന്നതുമില്ല. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ അവന്റെ ദയ അവന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നു. ഉദയം അസ്തമയത്തോടെ അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലംഘനങ്ങളെ നമ്മോട് അകറ്റിയിരിക്കുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്ന് അവൻ ഓർക്കുന്നു. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു, വയലിലെ പൂ പോലെ അവൻ പൂക്കുന്നു. കാറ്റ് അതിന്മേലടിക്കുമ്പോൾ അത് ഇല്ലാതെ പോകുന്നു, അതിന്റെ സ്ഥലം പിന്നെ അതിനെ അറിയുകയുമില്ല. ഹോവയുടെ ദയയോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. അവന്റെ നിയമത്തെ പ്രമാണിക്കുന്നവർക്കും അവന്റെ കൽപ്പനകളെ ഓർത്ത് ആചരിക്കുന്നവർക്കും തന്നെ. യഹോവ തന്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു, അവന്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറക് മോർ. എൻ മനമേ ഹോവേ വാഴ്ത്തുക. എന്റെ ദൈവമായ ഹോവേ, നീ ഏറ്റവും വലിയവൻ. മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കും പോലെ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തന്റെ മാളികകളുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. മേഘങ്ങളെ തന്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകിപ്പോകാതെ വണ്ണം അതിന്റെ അടിസ്ഥാനത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നീ അതിനെ വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ട് മൂടി. വെള്ളം പർവ്വതങ്ങൾക്കും മീതെ നിന്നു. അവ നിന്റെ ശാസനയാൽ ഓടിപ്പോയി. നിന്റെ ഇടിമുഴക്കത്താൽ അവ ബന്ധപ്പെട്ടു. മലകൾ പൊങ്ങി താഴ്വരകൾ താണു. നീ അവയ്ക്ക് നിശ്ചയിച്ച സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഭൂമിയെ മൂടുവാൻ മടങ്ങി വരാതിരിക്കേണ്ടതിന് നീ അവയ്ക്ക് കടന്നുകൂടാത്ത ഒരു അതിറിട്ടു. അവൻ ഉറവുകളെ താഴ്വരകളിലേക്ക് ഒഴുക്കുന്നു. അവ മലകളുടെ ഇടയിൽ കൂടി ഒലിക്കുന്നു. അവയിൽ നിന്ന് വയലിലെ സകല മൃഗങ്ങളും കുടിക്കുന്നു. കാട്ടുകഴുതുകളും തങ്ങളുടെ ദാഹം തീർക്കുന്നു. അവയുടെ തീരങ്ങളിൽ ആകാശത്തിലെ പറവകൾ വസിക്കുകയും കൊമ്പുകളുടെ ഇടയിൽ പാടുകയും ചെയ്യുന്നു. അവൻ തന്റെ മാളികകളിൽ നിന്ന് മലകളെ നനയ്ക്കുന്നു. ഭൂമിക്ക് നിന്റെ പ്രവൃത്തികളുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. ഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പെരിഞ്ഞാറയ്ക്ക് സരളവൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്റെ അസ്തമാനത്തെ അറിയുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രിയുണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു. അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. ഹോവേ, നിന്റെ പ്രവർത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യ ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാധാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. ഇരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസമെടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. ഈ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. ഹോവ തന്റെ പ്രവൃത്തികളാൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എന്റെ ആയുഷ്കാലത്തൊക്കെയും ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും. എന്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഞാൻ യഹോവയിൽ സന്തോഷിക്കും. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, തന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും ഉള്ളത്, അവന്റെ ദയ എന്നേക്കും ഉള്ളത്. യഹോവാ, എന്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവൻ തന്റെ ചെവി എങ്കിലേക്ക് ചായച്ചതുകൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു. ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. അയ്യോ യഹോവേ, എന്റെ പ്രാണനെ രക്ഷിക്കണമേ എന്ന് ഞാൻ യഹോവയുടെ നാമം വിളിച്ചപേക്ഷിച്ചു. യഹോവാ കൃപയും നീതിയുമുള്ളവൻ, നമ്മുടെ ദൈവം കരുണയുള്ളവൻ തന്നെ. യഹോവാ അല്പബുദ്ധികളെ പാലിക്കുന്നു. ഞാൻ എളിമപ്പെട്ടു, എന്നെ രക്ഷിച്ചു. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്ക. യഹോവാ എനിക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും, എന്റെ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ മുൻപാകെ നടക്കും. ഞാൻ വലിയ കഷ്ടതയിലായി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചു. സകല മനുഷ്യരും ഭോഷ്കു പറയുന്നുവെന്ന് ഞാൻ എന്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. യഹോവാ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്താ പകരം കൊടുക്കും? എന്റെ രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയ്ക്ക് ഞാൻ എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കെ കഴിക്കും. എന്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു. യഹോവയെ, ഞാൻ നിന്റെ ദാസനാകുന്നു. നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ. നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരുശലേമേ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ അവന്റെ സകല ജനവും കാണിക്കെ കഴിക്കും. യഹോവയെ സ്തുതിപ്പിൻ, ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു. പാറയ്ക്കുമോ
നമുക്ക് പ്രാർത്ഥിക്കാം. ബാറയ്ക്കുമോ, പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. ആദ്യ മുതലേക്ക് തന്നെ ആമീൻ. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ഓശാന. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ ഒന്നോന് വരുവാനിരിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു ഉയരങ്ങളിൽ സ്തുതി. പ്രിയ ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളെ, നല്ല ഒരു ബുധനാഴ്ച ദൈവം നമുക്ക് സമ്മാനിച്ചതിൽ ഈ യാമത്തിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ശാന്തമായി വീണ്ടും പ്രത്യേകിച്ച് പരിശുദ്ധ സ്ലീഹന്മാരുടെ നോമ്പിൽ പദ്യസ്ഥ അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മെ തന്നെ താഴ്ത്തി അവരുടെ ശ്രേഷ്ഠമായ പാദാര ബിന്ദുക്കളെ അനുസ്ഥാനം ചെയ്തുകൊണ്ട് സ്വർഗീയ ലക്ഷ്യം നോക്കി നടത്തുന്ന ഈ പ്രയാണത്തിൽ കൂടുതൽ വിശുദ്ധരാകുവാൻ ദൈവം നമുക്ക് തന്ന ആ നല്ല നിമിഷത്തെ ഓർത്ത് നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുകയും നാം അർപ്പിക്കുന്ന സ്തോത്ര ഗാനങ്ങളും നുറുങ്ങിയ ഹൃദയത്തിൽ നിന്നുള്ള അനുതാപ പ്രാർത്ഥനകളും ഉന്നതങ്ങളിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്ന് വളരെ താഴ്മയോടെ കർത്തൃ സന്നിധിയിൽ നമുക്ക് അപേക്ഷിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് തുടക്കമിടുകയും ഇപ്പോൾ ഇതിനെ നയിക്കുകയും ചെയ്യുന്ന പിതാക്കന്മാരെ സ്നേഹാദരവോടെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അനുഗീകൃതമായ ശുശ്രൂഷയിലെ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരെയും വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ വിശ്വാസികളെയും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മാമനച്ചൻ, അതുപോലെ തന്നെ വി സി വർഗീസ് അച്ഛൻ, ഐസക് അച്ഛൻ, ബിജോയി അച്ഛൻ, വിവിധ സ്ഥലങ്ങളിലായിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന പ്രിയപ്പെട്ട തമ്പാനച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരെയും പ്രത്യേകമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഈ ശുശ്രൂഷ ധന്യമായി തീരുവാൻ ഇടയാകണമേ എന്ന് ആമുഖമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇപ്പൊ സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം, ഡാലപ്പിൽ നിന്ന് സ്വപ്ന മാത്യൂസ്. ഇപ്പം ആലപിക്കുന്നതാണ്. ആശ്വാസത്തിൻ ഉറപടമാതൃക്രിസ്തു എന്നുള്ള ഗീതം. ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളിലും പ്രതിബന്ധങ്ങളിലും ആശ്വാസം അരുമനാഥൻ മാത്രമേ ഉള്ളൂ. ആ പുണ്യ സങ്കേതത്തിൽ അഭയം പ്രാപിക്കുന്നവർക്ക് ജീവിതത്തിന്റെ ഒരു നിമിഷങ്ങളിലും നിരാശപ്പെടേണ്ടി വരില്ല. ലോകം എത്രമാത്രം അതിൻ്റെതായ പ്രസിദ്ധമായ പ്രഹരങ്ങൾ നമ്മെ അടിച്ചേൽപ്പിച്ചാലും അതിൽ തളർന്നുപോകാതെ തകർന്നുപോകാതെ ആശ്വാസത്തെ എന്റെ ഉറവിടമായ ക്രിസ്തു സകല കഷ്ടതയും അതിജീവിച്ച് എല്ലാവരും എന്റെ അടുക്കിലേക്ക് വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന ആ ഉറപ്പുള്ള സ്വരം കേൾക്കുവാൻ വീണ്ടും നമ്മെ ഈ ഗാനത്തിൽ കൂടെ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോഴ് പ്രത്യേകമായിട്ട് സ്വപ്ന ദൈവസന്നിധിയിൽ ആ ഗീതം സമർപ്പിക്കുന്നതാണ്.
ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ, അധ്വാന ഭാരത്താൽ വലയുന്നോരേ ആശ്വാസമില്ലാതലയുന്നോരേ, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു, ആണിപ്പാടുള്ളവൻ കരങ്ങൾ നീട്ടി നിന്നെ വിളിച്ചിടുന്നു. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, പാപാന്ധകാരത്തിൽ കഴിയുന്നോരേ, രോഗങ്ങളാൽ മനം തകർന്നവരേ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ, നിന്നെ രക്ഷിപ്പാനവൻ കരങ്ങൾ എന്നെന്നും മതിയായവ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു. വാതിൽക്കൽ വന്നിങ്ങോ മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, വാതിൽക്കൽ വന്നിങ്ങോ മുട്ടിയിടുന്ന ആശ്വാസമരുളാൻ വന്നിടുന്ന, അരുമപിതാവിൻ്റെ ഇമ്പസ്വരം നീന്നും ശ്രവിച്ചിടുമോ, അരുമപിതാവിൻ്റെ ഇമ്പസ്വരം നീന്നും ശ്രവിച്ചിടുമോ. ആശ്വാസത്തിൻ ഉറവിടമാം ക്രിസ്തു നിന്നെ വിളിച്ചിടുന്നു, നിന്നെ വിളിച്ചിടുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി
ആദിമുതൽ
തന്നെ ആമേൻ. എന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവാനിരിക്കുന്നവനുമായ വാഴ്ത്തപ്പെട്ടവനാകുന്നു വരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ഭർത്താവേ ഞങ്ങളുടെ സുഷ്ണം പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, കൃഷ്ണതാവേ നിനക്ക് സ്തുതി, പാപികളായ എടിയാരോട് കരുണ ചെയ്യുന്ന മിശിയാ രാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടേണമേ, നിന്റെ രാജ്യം വരേണമേ, നിന്റെ ദൃഷ്ടം സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പിന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, ദുഷ്ടനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം, നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു, നിന്റെ ഉദരബലമായ കർത്താവ് യേശുശിയാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യാമൃത്വം അറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളെ വണ്ണ സമയത്തും ദേവനമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
ബാറക്കുമോർ നീതിയുള്ളവരാലും താഴെയുള്ളവരാലും ശുദ്ധീകരിക്കപ്പെടുന്ന മഹത്വമുള്ള നാമവും പാപമൊഴുകൻ ഞങ്ങളെ പോലെ ആയിത്തീർന്ന ദൈവവുമായുള്ളോവേ, എന്റെ ഹൃദയം കൊണ്ട് നിന്നെ ഞാൻ സ്തുതിക്കുന്നു, എന്റെ മനസ്സിലെ ദുഃഖത്താൽ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. ഞങ്ങളെപ്പോലെ മുലപ്പാൽ കുടിച്ചവനായി എല്ലാവരെക്കാളും പരിശുദ്ധനായിരിക്കുന്നവനെ, നിന്റെ കരുണയാകുന്ന വാതിലിൽ ഞാൻ മുട്ടുന്നു, നിന്റെ ദാനങ്ങളുടെ ശ്രീഭണ്ഡാരത്തെ എനിക്ക് തുറന്നു തരണമേ. തന്റെ കൽപ്പനയാൽ ഔഷധങ്ങളെ മുളപ്പിക്കുന്നവനെ ജീവനുണ്ടാക്കുന്നതായ സ്തോത്രമെന്നിൽ മുളപ്പിക്കണമേ. ശമുവേലിനെ അവന്റെ മാതാവിന്റെ പ്രാർത്ഥനയാൽ അവൾക്ക് കൊടുത്തവനെ, എന്നോടുള്ള നിന്റെ കൃപയെ ഞാൻ അറിയുവാൻ നിന്റെ കരുണയാൽ എനിക്ക് സംഗതിയാക്കണമേ. പർവ്വതത്തിന്റെ മുകളിൽ വെച്ച മരണത്തിൽ നിന്ന് ഇസഹാക്കിനെ വീണ്ടും കൊണ്ടവനെ, പാപത്തിന്റെ രഹസ്യമായ മരണത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. നിന്റെ അനുഗ്രഹമുള്ള കൃപയെയും ഉഭയസമ്മതത്തെയും കാത്തുകൊള്ളണമേ. രഹസ്യകാര്യങ്ങളിലും പരസ്യകാര്യങ്ങളിലും നിന്നെ പ്രസാദിപ്പിക്കുവാൻ ഇനി കൃപ നൽകണമേ. എന്റെ ജീവന്റെ ശരണവും എന്റെ ആത്മാവിന്റെ രക്ഷകർത്താവും എന്റെ കാലുകളുടെ പ്രകാശവും ഊടുവഴികളുടെ വിളക്കുമായുള്ളവയെ നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയാൽ പാപിയ എന്നോട് കരുണയുണ്ടാകണമേ. എന്റെ കർത്താവേ, എന്റെ ദിവസങ്ങൾ വ്യർത്ഥങ്ങളാകാതിരിക്കേണ്ടതിന് നിന്റെ അനുഗ്രഹത്താൽ എനിക്ക് കൃപ നൽകണമേ. എന്റെ കർത്താവേ, എന്റെ പിഴകൾ ഹേതുവായിട്ട് നിന്റെ നീതിയാൽ എന്നെ ശാസിക്കരുതേ. നിന്റെ മഹത്വ പ്രത്യക്ഷതയുടെ ദിവസത്തിൽ എന്റെ രഹസ്യകറകൾ എനിക്ക് കാണുവാനാകരുതേ. എന്റെ കർത്താവേ, നിന്റെ ശ്രേഷ്ഠതയുടെ സിംഹാസത്തിന് മുമ്പാകെ എനിക്ക് ലജ്ജയുണ്ടാകരുതേ. ദയാനിധിയായ ഉടയവനെ, ഞാൻ കുറ്റം ചെയ്തു പോയ ദാസനാകുന്നു, എന്റെ കുറ്റങ്ങളിലേക്ക് നിന്റെ നീതി സൂക്ഷിച്ചു നോക്കരുതേ. നിന്റെ തിരുമുമ്പാകെ ലജ്ജയോടുകൂടെ ഞാൻ നിൽക്കുകയും വരുത്. ഞാൻ ആയിരിക്കുന്ന പ്രകാരം എന്നെ നീ കണക്കിടരുതേ. നിന്റെ നൽവരങ്ങളെയും അനുഗ്രഹങ്ങളെയും എന്നിൽ നിവർത്തിക്കണമേ. ദരിദ്രനായ എന്നെ നിന്റെ കൃപ ദർശിക്കണമേ. നിന്റെ കരുണയാൽ നിനക്കുള്ളവനായി ഞാൻ വിളിക്കപ്പെടണമേ. നിന്റെ കരുണയാൽ നിന്റെ ആട്ടിൻ തൊഴുത്തിൽ എന്നെയും വണ്ണണമേ. എന്റെ സ്തോത്രമാകുന്ന ധാന്യം നിന്റെ ജീവന്റെ അറകളിൽ കാത്തു സൂക്ഷിക്കപ്പെടണമേ. നിന്റെ സ്നേഹത്താൽ എന്റെ വിളവുകൾ ശേഖരിക്കപ്പെടുമാറാകണമേ. എന്റെ കർത്താവേ, ബലഹീനനായ എന്നെ ഇടതുഭാഗത്ത് നിർത്തരുതേ. എന്നാലോ നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ മുഖത്തിൽ ശോഭിപ്പിച്ചുകൊണ്ട് നിന്റെ വലതുഭാഗത്തിനെ നിർത്തണമേ. ഈ പാപി ആരാകുന്നുവെന്നും ഇവന്റെ കുറ്റങ്ങൾ ഓർപ്പാൻ എന്തുള്ളുന്നുവെന്നും നിന്റെ കൃപ എനിക്ക് വേണ്ടി മധ്യസ്ഥത പറയുമാറാകണമേ. എന്റെ കർത്താവും നിന്റെ കർത്തവ്യം എന്ന് ന്യായവിധിയിൽ എന്റെ കുറ്റങ്ങളെ പറ്റി ചോദിക്കുന്നതിന് എന്റെ ഇടങ്ങി വരരുതേ. ബഹുലവും ദിവ്യവുമായ നിന്റെ അനുഗ്രഹങ്ങളെ എന്റെ പാപക്കറകൾ ജയിക്കുമാറാകരുതേ. എന്റെ ആയുസ്സന്റെ സംവത്സരങ്ങളെ ഞാൻ വ്യർത്ഥമായി കഴിച്ചു കൂട്ടരുതേ. ഞാൻ നിന്നെ പിന്തുടരാതെ വ്യർത്ഥനായി ഭവിക്കരുതേ. തന്റെ സമ്പത്തിനെ നാനാവിധമാക്കിയ മുടിയനായ പുത്രനെ പോലെ നിന്റെ കൃപയെ കൈക്കൊള്ളണമേ. കാണാതെ പോയ ഞാൻ നിന്റെ കരുണയാൽ കണ്ടെത്തപ്പെടണമേ. നിന്റെ അനുഗ്രഹങ്ങൾ എന്റെ കടച്ചുകെട്ടുകളെ കീറിക്കളയണമേ. കർത്താവ് എന്റെ മേൽ അനുഗ്രഹം ചെയ്യണമേ. എന്തെന്നാൽ നിനക്ക് വിരോധമായി ഞാൻ പാപം ചെയ്തു. കാണാതെ പോയ ആടെന്ന പോലെ ഞാൻ വഴിതെറ്റിപ്പോയിരിക്കുന്നു. നീ എന്നെ അന്വേഷിക്കണമേ. നിന്റെ എഴുന്നള്ളത്തിൽ കൂലിക്ക് യോഗ്യന്മാരായ അനുതാപകളോടും 11 മണിനേരത്തെ വേലക്കാരോടും കൂടെ നിന്റെ തിരുമുമ്പാകെ ഞാൻ കാണപ്പെടണമേ. പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായുള്ളവേ, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുമാറാകണമേ. അതിപ്പോഴുമല്ല എപ്പോഴും എന്നേക്കും തന്നെ. ആമീൻ. പന്നിയ വൈദിക ശ്രേഷ്ഠ പ്രിയമാതാപിതാക്കളെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നേരത്തെ ഓർപ്പിച്ചതുപോലെ ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിച്ചതിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ലഭ്യമായിരിക്കുന്ന ഓരോ നിമിഷങ്ങളും നമ്മുടെ ഹൃദയങ്ങളെ ആ സന്നിധിയിൽ പകരുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയ ഉന്മേഷം അത് ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും വർദ്ധിച്ചു വരുവാൻ നമ്മുടെ ഓരോ പ്രാർത്ഥനയും ഒരു പ്രേരകമാകട്ടെ എന്ന് താഴ്മയോടെ കർത്തൃ സന്നിധിയിൽ അപേക്ഷിക്കാം. എത്ര സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും അതിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് തമ്പുരാനെ വിളിക്കത്തക്കവണ്ണമുള്ള ഒരു ഉന്മേഷമുള്ള മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുവാൻ ദൈവമേ എപ്പോഴും ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് കർത്തൃ സന്നിധിയിൽ നിരന്തരം നമുക്ക് ധ്യാനിക്കാം. നമുക്കറിയാമല്ലോ, പ്രത്യേക പരിശുദ്ധ നോമ്പിൽ കൂടി നമ്മുടെ യാത്ര ചെയ്യുന്നു. 12 ശ്ലീഹന്മാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നമ്മളെ തന്നെ താഴ്ത്തി ആ പിതാക്കന്മാര് അനുവർത്തിച്ച ജീവിത ത്യാഗത്തെ ഏറ്റുപറയുവാനും അവരനുഷ്ഠിച്ച ദിവ്യകർമ്മത്തെ അനുദാനം ചെയ്യുവാനും ആ വിശ്വാസത്തിന്റെ കാലടികളിൽ പിന്തുടരുവാനും നമ്മളെ തന്നെ താഴ്മയോടെ നമ്മളെ സമർപ്പിക്കുക. അവര് കാണിച്ചു തന്ന ആ ശ്രേഷ്ഠമായ പാത ഒരുപക്ഷെ പരിപൂർണമായി അവരെ പോലെ ആകാൻ സാധിച്ചില്ലെങ്കിലും ക്രിസ്തുവിനെ സ്നേഹിക്കാൻ അവര് കാണിച്ച ആ നല്ല മനസ്സിന്റെ പങ്കാളികളാകുവാൻ ദൈവമേ ഞങ്ങളെ കൂടെ അർഹരാക്കി തീർക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നമ്മൾ സങ്കീർത്തനം വായിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെ 16 സങ്കീർത്തനത്തിന്റെ 3 വാക്യം, ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. വേദപുസ്തകം എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രത്യേകിച്ച് സങ്കീർത്തനത്തിൽ വിശുദ്ധന്മാരുടെ പ്രാധാന്യവും പ്രത്യേകിച്ച് പൗലോസിലേക്ക് ഒക്കെ തന്നെ അവരുടെ ജീവിത ത്യാഗവും അവരനുഷ്ഠിച്ച ദിവ്യകർമ്മങ്ങളും അവർക്ക് ഭൂമിയിൽ കൊടുക്കേണ്ടുന്ന മഹത്വത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയൊക്കെ നിരന്തരം വിശദീകരിക്കുന്നുണ്ട്. ആരാണ് വിശുദ്ധന്മാർ? നമുക്കറിയാമല്ലോ, നമ്മളെ പോലെ ജീവിച്ചവരല്ല, അതിനേക്കാൾ ഉപരി ക്രിസ്തുവിന് വേണ്ടി സ്വന്തം താല്പര്യങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ത്യാഗജീവിതം നയിച്ചവരാ. ഒരുപക്ഷെ അവരെ പോലായി തീരുന്നില്ലെങ്കിലും അവരുടെ നാമം ഉദ്ധരിക്കുമ്പോഴെങ്കിലും നമുക്ക് ലഭ്യമാകുന്ന ആത്മീക ശക്തിയും അവരുടെ പ്രാർത്ഥനയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഔദാര്യമായി ലഭിക്കുന്ന കൃപയുടെ തണലുമൊക്കെ വാക്കുകൾക്ക് അതീതമാണ്. പല സ്ഥലത്തു നിന്നുകൊണ്ട് അവരെ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവരുടെ മഹത്വത്തെ ഇഴുത്തി കാണിക്കാനല്ല ഒരു ഭക്തിയുടെ ഒരു തലം നമ്മളിൽ കാണേണ്ടത്. മറിച്ച് അവരെ പോലെ ആകാൻ കഴിയാതെ പോയ നമ്മുടെ ജീവിതത്തിന്റെ പരിമിതികളെ ഓർത്ത് അനുദപിക്കുവാനും അതോടൊപ്പം തന്നെ അവർ ചെയ്ത ത്യാഗത്തെ സ്നേഹ മനസ്സോടുകൂടി അനുസ്മരിക്കുവാനും ആ അനുസ്മരണമാണ് ദൈവസന്നിധിയിൽ ക്രിസ്തു അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ വില എന്ന് പറയുന്നത്. എന്നും അവരുടെ ആദരവ് നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ആരാധനകളിലും നമ്മുടെ സഭകളിലും വിശ്വാസങ്ങളിലും ഒക്കെ നിഴലിച്ചു നിൽക്കട്ടെ. അത് തന്നെ നമ്മുടെ വിശ്വാസ വളർച്ചയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. 12 13 ശ്ലീഹന്മാരെയും 12 പൗലോസ് ശ്ലീഹ ഉൾപ്പെടെ ആ മഹത്വമുള്ള 13 ശ്ലീഹന്മാരെയും നമുക്ക് ഓർക്കാം. June 29, 30 തീയതികളിൽ 29 ആം തീയതി പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ ഓർമ്മ, അതോടൊപ്പം തന്നെ June 30, 12 ശ്ലീഹന്മാരുടെയും സംയുക്തമായ ഓർമ്മ, July 4 മർത്തോമാ ശ്ലീഹായുടെ ഭൗതിക ശരീരം എടസയിലേക്ക് ഉണ്ടായ ഓർമ്മ, ഇങ്ങനെ വിശുദ്ധന്മാരുടെ ഒക്കെ ദിവസങ്ങളിൽ പങ്കാളികളാകുക അവരുടെ ഓർമ്മയിൽ. യാക്കോബ് ശ്ലീഹായുടെ ഓർമ്മ പ്രത്യേകമായിട്ട് നമ്മൾ 4-5 ദിവസം മുമ്പ് ആദരിക്കുകയുണ്ടായി. അവരുടെയൊക്കെ മധ്യസ്ഥ നമുക്കെന്നും കാവലായിരിക്കട്ടെ. അതോടൊപ്പം നമുക്കറിയാമല്ലോ June 24 യോഹന്നാൻ മാബ്ദാനയുടെ ജനന ദിവസത്തെ നമ്മൾ ഓർക്കുക. നമുക്കറിയാം ജനനത്തെ നമ്മൾ ആദരിക്കുന്ന രണ്ട് മനുഷ്യരേ ഉള്ളൂ, അത് ക്രിസ്തുവിന്റെയും അതുപോലെ തന്നെ യോഹന്നാൻ സ്നാപകന്റെയുമാണ്. കാരണം ഈ രണ്ട് ജനനത്തിനും പ്രത്യേകതകളുണ്ട്. തീർച്ചയായിട്ടും യോഹന്നാനേക്കാൾ പ്രാധാന്യം നിറഞ്ഞതാണ് മാതാവെങ്കിലും ജനനത്തിന്റെ പ്രാധാന്യം ക്രിസ്തു തന്നെ പറഞ്ഞിട്ടുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരെക്കാൾ യോഹന്നാനേക്കാൾ അധികമായി ആരും ജനിച്ചിട്ടില്ല. അത്രമാത്രം ക്രിസ്തു പോലും ആദരവ് കൊടുത്ത ഒരു പുണ്യ ജനനമാണ് യോഹന്നാൻ സ്നാപകന്റെ. ആ മഹാപരിശുദ്ധനും ഓർമ്മ എന്നും നമുക്ക് നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുവചനത്തിന് നേതൃത്വം കൊടുക്കുന്നത് അമ്മ ഐസക് വിപ്രകാശകരാണ്. യാതൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യം നമുക്കില്ല. ഈ പ്രാർത്ഥനയുടെ പ്രധാന ഭാഗമാണ് അച്ഛൻ വല്ലപ്പോഴുമൊക്കെ അച്ഛനെ ഇന്ന് കേൾക്കുന്നത് തീർച്ചയായിട്ടും ആളുകൾക്ക് താല്പര്യമാണ്. മാത്രമല്ല നമുക്ക് കൂടുതൽ ഈ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുടാണ്. സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ തന്നെ മറ്റാരെങ്കിലും പ്രസംഗിക്കാൻ ഏറ്റിട്ട് വിട്ടുപോവുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ലഭ്യമാകാതെ പോകുമ്പോഴാണ് ഞാൻ ഐസക് അച്ഛന്റെ ഒക്കെ സാന്നിധ്യം ആവശ്യപ്പെടുന്നത്. എപ്പം വിളിച്ചാലും ഒരു മടിയും കൂടാതെ അച്ഛന്റെ നേതൃത്വം ഈ പ്രാർത്ഥനയിൽ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും അച്ഛനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രസംഗത്തിന്റെയും കൺക്ലൂഷൻ വളരെ ഭംഗിയായി അച്ഛൻ നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇന്ന് അച്ഛനാണ് ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എല്ലാവരുടെ പേരിലും പ്രിയപ്പെട്ട ഐസക് വി പ്രകാശത്തിനെ സ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ഹ്യൂസ്റ്റണിൽ നിന്ന് രാജനച്ഛൻ ഇപ്പോഴൊരു സംഗീതഗോറസ് പള്ളിയിലെ മെമ്പറാണ്. ഒരു ഗീതം ആലോചിക്കും, അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛൻ തിരുവചന ധ്യാനം നേതൃത്വം നൽകുന്നതാണ്.
ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? കാക്കയാൽ ആഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ. മരുഭൂമിയിൽ മന്ന ഒരുക്കിയവൻ മാറയെ മധുരമായി തീർത്തവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. മാറാത്തവൻ ചിറകിൽ മറയ്ക്കുന്നവൻ മഹത്വത്തിലെന്നെ ചേർക്കുന്നവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ആരു മറന്നാലും മറക്കാത്തവൻ അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ?
തിരുവചന ധ്യാനത്തിനായി പ്രിയപ്പെട്ട ഐസക്കച്ചനെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു.
പ്രിയത ദൈവത്തിന്റെ ധന്യതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഏറ്റവും അനുഗ്രഹിതരായ വൈദിക സഹോദരങ്ങളെ, അനുഗ്രഹിതമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം പ്രത്യേകം മനസ്സും സമയവും മാറ്റിവെച്ച് ഇതിന്റെ ഭാഗമാകുകയും പ്രാർത്ഥനകളിൽ ഉച്ചരിക്കുകയും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ
തക്കവണ്ണം അച്ഛനോടൊന്ന് ഫോൺ എടുത്ത് പിടിക്കാം. ശബ്ദം അത്ര കേൾക്കുന്നില്ല ഒന്നുകൂടൊന്ന്.
ഓക്കെ,
ഹലോ അച്ഛൻ. ഓക്കെ,
ഹലോ.
ആ,
എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, ഇന്ന് ദൈവസന്നിധിയിൽ ശരണപ്പെട്ടുകൊണ്ട്, വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊരുമിച്ച് ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ദൈവത്തിൽ ശരണപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് കെ ജോണച്ചൻ ഈ ദൗത്യം എന്നെ ഏൽപ്പിച്ചതിലുള്ള സന്തോഷം ദൈവസന്നിധിയിൽ വളരെ സന്തോഷത്തോടെ പ്രഭാതത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ ആമുഖ പ്രഭാഷണത്തിൽ ഈ കാലഘട്ടത്തെക്കുറിച്ചും പ്രത്യേകിച്ച് ഈ ദിവസങ്ങളെക്കുറിച്ചും ഉള്ള പ്രധാനപ്പെട്ട ചിന്തകൾ വളരെ ഭംഗിയായി അച്ഛൻ അവതരിപ്പിച്ചു. ഒരു നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ഏകദേശം അതിന്റെ മധ്യഭാഗം എത്തിയിരിക്കുന്നു. നോമ്പുകാലത്തെ ആത്മാർത്ഥമായി സ്വീകരിക്കുന്നവരുണ്ട്. ഭവനത്തിനു വേണ്ടി ഒരാൾ മാത്രം നോമ്പ് നോക്കുന്ന പതിവും ചില ഭവനങ്ങളിൽ കണ്ടുവരുന്നു. അച്ഛൻ അല്ലെങ്കിൽ വൈദികൻ നോമ്പ് നോക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല, അച്ഛനത് തെറ്റിക്കാതിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ഭവനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചില ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പ് കുടുംബനാഥൻ ഓർമ്മപ്പെടുത്തും, അല്ലെങ്കിൽ കുടുംബനാഥൻ ഓർമ്മപ്പെടുത്തും അച്ഛന് വെജിറ്റേറിയനാണ്, അച്ഛന് നോമ്പാണ് എന്നൊക്കെ പരിചയപ്പെടുത്തുന്ന സ്വഭാവങ്ങൾ നമ്മൾ കാണിക്കാറുണ്ട്. പക്ഷെ കുടുംബമായി നോമ്പ് നോൽക്കുമ്പോൾ, അനുഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഗ്രഹം അത് ശ്രേഷ്ഠമാണ്, മറ്റു പലതിനേക്കാൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഏറെ അനുഗ്രഹീതവുമാണെന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകത്തിലെ ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരട്ടെ. സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ പലപ്പോഴും വായിക്കുന്നവരാണെന്ന് എനിക്കറിയാം. പ്രത്യേകിച്ച് ജ്ഞാനിയായ ശലോമോന്റെ പുസ്തകമായതുകൊണ്ട് ചില കാര്യങ്ങളിൽ ഗുണദോഷം നമുക്ക് ലഭിക്കും, ചില സത്യങ്ങളെ നമുക്ക് പരിചയപ്പെടാനുള്ള അവസരമുണ്ട്. ജീവിതത്തെക്കുറിച്ച് ചില വ്യക്തമായ ധാരണകൾ ആത്മാർത്ഥമായി വായിക്കുന്നവന് അതിലൂടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ലോക ജീവിതം അത് മായയാണെന്ന് അനേക പ്രാവശ്യം എടുത്തു പറഞ്ഞ് നമ്മളെ വിശ്വസിപ്പിക്കുവാൻ, നമ്മളെ ചിന്തിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യേകതയും ഈ പുസ്തകത്തിനുണ്ട്. 8:8 ആത്മാവിനെ തടുക്കുവാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല, മരണദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല, യുദ്ധത്തിൽ സേവാവിമോചനവുമില്ല, ദുഷ്ടത ദുഷ്ടന്മാരെ വിടുവിക്കുകയും ഇല്ല. ഇതൊക്കെയും ഞാൻ കണ്ടു. മനുഷ്യന് മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടിവെച്ചു. ദുഷ്ടന്മാരടക്കം ചെയ്യപ്പെട്ട് വിശ്രാമം പ്രാപിക്കുന്നതും നേര് പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറക്കപ്പെടുകയും ചെയ്തിരിക്കുന്നതും ഞാൻ കണ്ടു. അതും മായയത്രേ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഇങ്ങനെ വളരെ ഭംഗിയായി ചില കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ ഒടുവിൽ നമ്മൾ എത്ര ആഗ്രഹിച്ചാലും അത് അവസാനിപ്പിക്കേണ്ടുന്ന ഒരു ദിവസമുണ്ട്. ദൈവത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ മനുഷ്യന്റെ ഉള്ളിൽ വസിച്ചിരിക്കുന്ന ആത്മാവ്, ജീവൻ, അത് ഈ ശരീരം വിട്ടുപോകും. അതിനെ ലോകത്തിലെ ഏത് ശാസ്ത്ര ലോകം വിചാരിച്ചാലും തടുത്തു വെക്കുവാൻ സാധ്യമല്ല. തൽക്കാലത്തേക്ക് അത് നീട്ടിക്കൊണ്ടു പോകാനുള്ള ഏറെ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തിയെന്ന് മാത്രം. പക്ഷെ ഒരിക്കലും അതിനെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ആർക്കും ഇന്നുവരെ സാധിച്ചിട്ടില്ല. ശലോമോൻ തന്റെ പുസ്തകങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായത്തിനനുസരിച്ച് തന്റെ വീക്ഷണ വ്യത്യാസം, മനോഭാവത്തിൽ വ്യത്യാസപ്പെടുന്ന രീതികൾ മൂന്ന് പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ശലോമോൻ തന്റെ യൗവനകാലത്ത് ഉത്തമഗീതവും മധ്യകാലഘട്ടത്തിൽ സദൃശ്യവാക്യങ്ങളും അന്ത്യകാലഘട്ടത്തിൽ സഭാപ്രസംഗിയും എഴുതിയതായിട്ടാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ഭൗതിക തൃഷ്ണയിലും വിഗ്രഹാരാധനയിലും മുഴുകി തന്റെ സമയം വ്യർത്ഥമാക്കിയത് മൂലമുള്ള നൈരാശ്യത്തെ ഈ അവസാന പുസ്തകത്തിൽ, അല്ലെങ്കിൽ സഭാപ്രസംഗി എന്ന പുസ്തകത്തിൽ കൃത്യമായി അദ്ദേഹം വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തോട് ബന്ധമില്ലാതെ നയിക്കപ്പെടുന്ന ജീവിതത്തിന്റെ പൊള്ളത്തരവും അതുമൂലമുള്ള നിരാശാബോധവും ഈ സഭാപ്രസംഗി എന്ന പുസ്തകം സമൃദ്ധമായി ചിത്രീകരിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ദൈവം നിത്യതയെക്കുറിച്ച് കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു. പക്ഷേ മനുഷ്യന് അത് വായിച്ചെടുക്കുവാനോ ശാസ്ത്രലോകത്തിന് അത് വിവേചിച്ചറിയുവാനോ ഇതുവരെ സാധിക്കുന്നില്ല. രണ്ട് കാര്യം ഇനിയും ലോകത്തിൽ കണ്ടെത്താനുണ്ട്. കോവിഡ് വാക്സിൻ കണ്ടുപിടിച്ചു പല കമ്പനികൾ, പക്ഷേ മനുഷ്യന്റെ മനസ്സ് വായിക്കാനും മരണം എപ്പോൾ സംഭവിക്കുമെന്ന് പൂർണ്ണമായി എഴുതുവാനും ഇതുവരെയും ഒരു ശാസ്ത്രലോകവും സാങ്കേതിക വിദ്യയും പര്യാപ്തമായി ഉണ്ടായിട്ടില്ല. മരണത്തെ മുഖാമുഖം കാണുമ്പോൾ അതിനെ അല്പം നീട്ടിക്കൊണ്ടു പോകാനുള്ള ഉപാധികളും അതിനുള്ള രീതികളും രീതിശാസ്ത്രങ്ങളും ഒക്കെ ഇന്ന് ലഭ്യമാണ്. എന്നാൽ ഈ മൂന്ന് പുസ്തകത്തിലൂടെ ശലോമോന്റെ ചിന്താഗതികളിൽ വന്ന വ്യത്യാസം, ആദ്യം എഴുതിയത് ഉത്തമഗീതം. ഉത്തമഗീതം അദ്ദേഹത്തിന്റെ യൗവനകാലത്ത് എഴുതി. യൗവനത്തിന് ചേരുന്ന ചിന്തകളെ വളരെ ഭംഗിയായി അതിനകത്ത് ചാലിച്ചാണ് അദ്ദേഹം അത് പൂർത്തീകരിച്ചത്. സദൃശ്യവാക്യങ്ങളിലേക്ക് വരുമ്പോൾ യാഥാർത്ഥ്യ ലോകത്തോട് പൊരുത്തപ്പെടുന്ന ചില പ്രത്യേകമായ കാര്യങ്ങളെ സ്റ്റേറ്റ്മെന്റിന്റെ രൂപത്തിൽ വളരെ ഭംഗിയായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചു. എന്നാൽ സഭാപ്രസംഗിയിലേക്ക് വരുമ്പോൾ തന്റെ ജീവിതത്തിൽ ഉണ്ടായ നഷ്ടങ്ങൾ, തന്റെ ജീവിതത്തിൽ ദൈവത്തെ അറിയുവാനുള്ള മുഖാന്തരങ്ങൾ താൻ നശിപ്പിച്ചു കളഞ്ഞതെക്കുറിച്ച് പശ്ചാത്തലിച്ചുകൊണ്ട് ജീവിതത്തിനൊരു അന്ത്യമുണ്ട്, ആ അന്ത്യം ഒരു യാഥാർത്ഥ്യമാണെന്ന് മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഉൾക്കൊള്ളണമെന്നുള്ള ഒരു വലിയ ചിന്തയും ഇതിനകത്തൂടെ വ്യക്തമാക്കുകയാണ്. വേദപുസ്തകം പരിശോധിക്കാൻ ഒരുപാട് പേരെ ജ്ഞാനികളുടെ കൂട്ടത്തിൽ കാണാം. ഏറ്റവും നല്ല ജ്ഞാനി ക്രിസ്തുവാണ്. ക്രിസ്തു ഏറ്റവും ഒടുവിൽ ദൈവ ജ്ഞാനത്തിന്റെ മൂർത്തിഭാവമായി ലോകത്തിലേക്ക് മനുഷ്യാവതാരം ചെയ്തു. അതിനു മുമ്പ് ജോസഫും മോശയും, ബെത്തലേൽ എന്ന് പറയുന്ന വാസ്തുശില്പി, യോശുവ എന്ന് പറയുന്ന ജ്ഞാനിയായ സൈനിക നേതാവ്, ദാവീദ് എന്ന് പറയുന്ന ജ്ഞാനിയായ മധുര ഗായകൻ, അബീഗയിൽ എന്ന് പറയുന്ന ജ്ഞാനവും സാമർഥ്യവുമുള്ള ഭാര്യ, സലോമോൻ മഹാജ്ഞാനിയായ ഭരണതന്ത്രജ്ഞൻ, ദാനിയേൽ ജ്ഞാനിയായ ഭരണതന്ത്രജ്ഞനും ഉപദേഷ്ടാവും, വിദ്വാൻമാർ വിജ്ഞാനികളായ വാനനിരീക്ഷകർ, സ്തേഫാനോസ് ജ്ഞാനിയായ സുവിശേഷകൻ, പൗലോസ് ജ്ഞാനിയായ സന്ദേശവാഹകൻ, ഇങ്ങനെ ജ്ഞാനം കൊണ്ട് അറിയപ്പെട്ട ഒരുപാട് പേരെ വേദപുസ്തകത്തിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ജ്ഞാനങ്ങളിൽ നിന്ന് ശലോമോനുള്ള വ്യത്യാസം, ഞാൻ പറഞ്ഞതൊക്കെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ അവർ ഏതെങ്കിലും ഒരു മേഖലയിൽ ജ്ഞാനം പുറപ്പെടുവിച്ചവരാണെങ്കിൽ, ഒരു വ്യക്തി തന്നെ പ്രായത്തിന്റെ വ്യത്യാസമനുസരിച്ച് ജ്ഞാനത്തിലും ചിന്താഗതിയിലും വ്യത്യാസപ്പെടുത്തി എന്നുള്ളതാണ് മറ്റ് ജ്ഞാനികളിൽ നിന്നും ശലോമോൻ എന്ന് പറയുന്ന ജ്ഞാനി പ്രത്യേകമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഈ പുസ്തകത്തിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു വാക്യത്തിലൂടെ, നമ്മളിപ്പോൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന, ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്ന വാക്യത്തിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. നോ വൺ ഹാസ് ദ അതോറിറ്റി ഓവർ ദ സ്പിരിറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്. ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ ഒരാൾക്കും പരമമായ അധികാരം ദൈവം തമ്പുരാൻ നൽകിയിട്ടില്ല. നമ്മൾ പലപ്പോഴും നമുക്ക് ജനിക്കുന്ന മക്കളെക്കുറിച്ച് അഭിമാനിക്കുന്നവരുണ്ട്, സന്തോഷിക്കുന്നവരുണ്ട്. നമ്മൾ ഉൾപ്പെടുന്ന സമൂഹത്തെക്കുറിച്ച് അഭിമാനിക്കുന്നവരുണ്ട്. നമ്മൾ ഉൾപ്പെടുന്ന ഭാഷയെക്കുറിച്ച് അഭിമാനിക്കുന്നവരുണ്ട്. നമ്മുടെ സൗന്ദര്യത്തെക്കുറിച്ച്, നമ്മുടെ സമ്പത്തിനെ കുറിച്ച്, നമ്മുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച്, നമ്മൾക്കിപ്പോൾ ലഭിച്ചിരിക്കുന്ന ജോലിയെക്കുറിച്ചൊക്കെ വളരെ ഭംഗിയായി ആത്മാർത്ഥമായി അഭിമാനം കൊള്ളുന്നവരുണ്ട്. പക്ഷെ പലപ്പോഴും എല്ലാ മനുഷ്യനും ചിന്തിക്കേണ്ടെന്നൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാവരും സൃഷ്ടിക്കപ്പെടുന്നത് ദൈവത്തിന്റെ നിശ്ചയപ്രകാരവും ദൈവത്തിന്റെ കരം കൊണ്ടും ദൈവത്തിന്റെ ശ്വാസം മൂക്കിലൂടെ ഊതി സ്വന്തം രൂപവും ആകൃതിയും ആദമിന് നൽകിയതുപോലെയാണ് നമ്മളെയൊക്കെ ദൈവം സൃഷ്ടിച്ചത്. വളർച്ചയുടെ ഘട്ടങ്ങളിൽ അത് അല്പം സയൻസിലേക്ക് പ്രവേശിച്ചാൽ അല്ലെങ്കിൽ ഒരു മനഃശാസ്ത്ര പരിചയത്തിൽ പഠിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യന്റെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ഹെറിഡിറ്റി ആൻഡ് എൻവയോൺമെന്റ്. പാരമ്പര്യവും അവന്റെ സാഹചര്യവും കൂടി കൂട്ടിച്ചേർത്ത് അവന് വ്യക്തിത്വം വികസിക്കുവാനുള്ള ചില അവസരങ്ങൾ ലഭിക്കപ്പെടുന്നു. ചിലത് നന്മയിലേക്ക് പോയി എന്ന് നമ്മൾ അത് അതിനെ വിസ്തരിക്കുന്നു. ചിലതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ നല്ലതല്ല എന്ന് നമ്മൾ സ്വയം വിലയിരുത്തുകയും ചെയ്യുന്നു. അവനവനെ കുറിച്ച് വിലയിരുത്തുവാൻ പലപ്പോഴും നമുക്ക് സമയം ലഭിക്കാൻ ആ സമയം തികയാതെ വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ കാലഘട്ടം. അങ്ങനെ പോകുമ്പോൾ ഈ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനെ കുറിച്ച് നമ്മൾ ഇങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഒരു വ്യക്തിക്കും ആ വ്യക്തിയുടെ മേലോ മറ്റൊരു വ്യക്തിയുടെ മേലോ പരമമായ അധികാരം ഇതുവരെയും ദൈവം നൽകിയിട്ടില്ല. ഞാൻ പറഞ്ഞു വന്നത്, ശലോമോൻ ഈ വാക്യം പറഞ്ഞെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത് പലപ്പോഴും ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കാതെ വരുന്നത് നമ്മൾ ഈ ലോകത്തെ വിസ്താരമായ ഒരു ജീവിതമായി പലപ്പോഴും പരിഗണിക്കുകയും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവന് വേണ്ടി ഞങ്ങൾ നോക്കിപ്പാർക്കുന്നു എന്ന് വിശ്വാസ പ്രമാണത്തിൽ പറഞ്ഞാലും അതിനെ എത്രമാത്രം മാറ്റി നിർത്താൻ സാധിക്കുമോ, എത്രമാത്രം നീട്ടിവെക്കാൻ സാധിക്കുമോ, എത്രമാത്രം ചെറുതാക്കി കാണിക്കാൻ ശ്രദ്ധിക്കുമോ, അപ്രകാരം നമ്മുടെ ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ നിലവാരങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളും നമ്മളെ മാറ്റിയെടുക്കുകയാണ്. ഞാൻ പറഞ്ഞത്, എല്ലാവരും ജനിക്കുന്നത് ഒരുപോലെയാണ്, അതിന്റെ പ്രോസസ്സും ഒരുപോലെയാണ്. വളരുമ്പോൾ അവർക്ക് കിട്ടുന്ന സാഹചര്യവും പരമ്പരാഗത അല്ലെങ്കിൽ പാരമ്പര്യമായി ജനറ്റിക്കൽ ട്രെയ്റ്റിലൂടെ കിട്ടുന്ന ചില കാര്യങ്ങളിലൂടെ കൂട്ടിച്ചേർത്ത് നമുക്കൊരു വ്യക്തിത്വം രൂപപ്പെടുമ്പോൾ അതിന് തത്തുല്യമായ ചില ജോലികളോ അധികാരങ്ങളോ നമുക്ക് ലഭ്യമാകും. ഇത് സമൂഹത്തിന്റെ പ്രത്യേകതയാണ്. ഒരു സോഷ്യൽ സ്റ്റാറ്റം അല്ലെങ്കിൽ പല തട്ടുകളിൽ നിന്ന് നിൽക്കുന്ന ജോലികൾ നമുക്ക് ലഭിച്ചു കഴിയുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണെന്ന് അറിയാതെ ചിന്തിച്ചു പോകുകയാണ്. ആ വ്യത്യസ്തത യഥാർത്ഥത്തിൽ നമ്മുടെ ആകൃതിയിലോ നമ്മുടെ ഉള്ളിലുള്ള സിസ്റ്റത്തിലോ നമ്മളെ സൃഷ്ടിച്ച കാര്യത്തിലോ മരണത്തിലോ ഇല്ല. അവർക്ക് ലഭിക്കപ്പെട്ട ഒരവസ്ഥ, ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുമ്പോൾ അധികാരം കൂടിയതുണ്ട്, അധികാരം കുറഞ്ഞതുണ്ട്, പണം കൂടുതൽ സമ്പാദിക്കാൻ പറ്റുന്നതുണ്ട്, പണം കുറച്ച് സമ്പാദിക്കാൻ പറ്റുന്നതുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പേരെ നിയന്ത്രിക്കാൻ കിട്ടുന്നതുണ്ട്, ഒരുപാട് പേരാൽ നിയന്ത്രിക്കപ്പെടുന്ന അവസ്ഥകളുണ്ട്. ഈ അവസ്ഥ നമ്മുടെ മനസ്സിലേക്ക് എത്തുമ്പോൾ നമ്മൾ മറന്നു പോകുന്നൊരു കാര്യം, എല്ലാവരും ഈ അവസ്ഥ കൂടിയവനും അവസ്ഥ കുറഞ്ഞവനും ഒടുവിൽ ചെന്നെത്തുന്ന ഒരു സമുദ്ര തീരമുണ്ട്. അതാണ് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോകുന്ന നിമിഷം. അതിനെ യാഥാർത്ഥ്യമാണെന്ന് പൊരുത്തപ്പെടാൻ ഉള്ള ഒരു ചിന്ത നമുക്കുണ്ടാകണം. പ്രത്യേകിച്ച് ഈ കോവിഡ് കാലഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ എല്ലാവരും സംസാരിക്കുന്നത്. പക്ഷെ സംസാരിച്ചാലും എത്രമാത്രം അത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, മാസ്ക് ഇടുമ്പോൾ നമ്മളെ സ്വാധീനിക്കുന്നു. ഇന്നലെയും ഞാനൊരു മനുഷ്യനെ കണ്ടു, വിദേശത്തെ ഒരു യാത്ര കഴിഞ്ഞ് മടങ്ങി വന്ന ഒരു മനുഷ്യൻ സംസാരിക്കാൻ കടന്നു വന്നപ്പോൾ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടത്, ഒരു ഓഫീസിൽ വെച്ച് കണ്ടപ്പോ ഉടനെ അദ്ദേഹം മാസ്ക് ഇട്ടിരുന്ന മനുഷ്യൻ മാസ്ക് ഒന്ന് താത്തി വെച്ചിട്ട് അച്ഛാ എന്തുകൊണ്ട് വിശേഷം. അപ്പൊ ഞാൻ വിചാരിച്ചു, ഞാൻ ആദ്യം പറഞ്ഞു, സഹോദര ഈ മാസ്ക് ഒന്ന് നേരെ പിടിച്ചിട്ടോ, അതിന്റെ കുഴപ്പമൊന്നും എടുക്കാം, നമുക്ക് തമ്മിൽ അറിയാവുന്നല്ലയോ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ കോവിഡിനെ കാണുന്നത്. നമ്മൾ തമ്മിൽ അറിയാവുന്നവരായതുകൊണ്ട് കോവിഡ് ഒരു പ്രശ്നമല്ല. അതേസമയം ദേവാലയത്തിലേക്ക് വരുമ്പോഴും വരുന്നവരെയും നമ്മൾ പലപ്പോഴും ഈ കോവിഡിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് വളരെ ഭംഗിയായി പഠിപ്പിക്കാൻ വളരെ താല്പര്യം കാണിക്കുകയും ചെയ്യും. അപ്പൊ ഒന്നാമത്തെ ചിന്ത, നോ വൺ ഹാസ് ദ അതോറിറ്റി ഓവർ ദ സ്പിരിറ്റ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്, അതില്ല എന്ന് നമുക്ക് മനസ്സിലാകാം. കാരണം ജനനം പോലെ എല്ലാവർക്കും വേണ്ടി ദൈവം കരുതിയിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുന്ന ദിവസം. ശലോമോൻ അത് പഠിപ്പിക്കുന്നു. രണ്ട്, ദെൻ ഹൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദാറ്റ് പർട്ടിക്കുലർ അതോറിറ്റി, ആരാണ് ഇതിന് അധികാരമുള്ളത്? അതിന്റെ ഉത്തരം ഞാൻ ഇത്രയും നേരം സംസാരിച്ച കിട്ടിയില്ലെങ്കിൽ ശലോമോൻ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ദൈവത്തിന് മാത്രമാണ് ഒരു മനുഷ്യന്റെ മേൽ പരിപൂർണമായ അധികാരം. ഇപ്പോൾ നമ്മളുടെ മക്കളുടെ മേൽ നമുക്ക് അധികാരമുണ്ടെന്ന് തോന്നിയാലും ഭാര്യയിൽ ഭർത്താവിനോ ഭർത്താവിന് ഭാര്യയിലോ അല്ലെങ്കിൽ അധികാരമുള്ളവന് അധികാരമില്ലാത്തവനിലോ ഒക്കെ അധികാരമുണ്ടെന്ന് തോന്നിയാൽ, അവകാശമുണ്ടെന്ന് തോന്നിയാലും അൾട്ടിമേറ്റ് ആയിട്ട് യഥാർത്ഥമായിട്ട് ഒരുവനിൽ അധികാരവും അവകാശവും ഉള്ളത് ഈ ലോകത്തിൽ ജനിക്കുവാൻ തക്കവണ്ണം സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിന് മാത്രമാണ് നമ്മിൽ പൂർണമായി അധികാരം ഉള്ളത്. ഇത് പലപ്പോഴും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് നമ്മൾ അധികാര സ്വരത്തോട്, അധികാര ചൊവയോട് നമ്മൾ സംസാരിക്കുന്നു. ചില കാര്യങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രതികരിക്കുന്നു. പറയുന്ന വാക്കിൽ നിന്നൊരു കൊച്ചു വാക്ക് കടമെടുത്ത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് നശിപ്പിക്കുവാൻ ചിലപ്പോഴൊക്കെ അറിയാതെ നമ്മുടെ സമയം കണ്ടെത്തുന്നത്, ഇതെല്ലാം പർപ്പസ്ഫുള്ളി ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നാറില്ല. പക്ഷെ ചിലപ്പോഴൊക്കെ സമൂഹത്തിൽ ഒരു സംഘത്തോടു കൂടിയിരിക്കുമ്പോൾ, ഒരു പ്രത്യേകമായ അവസ്ഥയിൽ, ഒരു പൊസിഷനിൽ നമ്മൾ ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയുള്ള ഒരു സ്വാധീന വലയം നമ്മളെ പലപ്പോഴും ഭരിക്കുമെങ്കിൽ, രണ്ടാമത്തെ ചിന്തയിൽ നമ്മൾ ഓർക്കേണ്ടുന്നത് God the Creator or Almighty God is the one and only responsible person for this particular authority. ഇത് മനസ്സിലാക്കണം. മനസ്സിലാക്കുന്ന ഒരാള് അവര് കാണിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത അവര് ഹ്യൂമിലിറ്റി അല്ലെങ്കിൽ മനുഷ്യത്വം കാണിക്കുന്നവരായിരിക്കും. കുറവുകളെ കണ്ടാൽ നിസ്സാരമെന്ന് കരുതി പോകുമെന്നല്ല ഞാൻ ചിന്തിക്കുന്നത്, അതിനെ പൊറുക്കാൻ, ക്ഷമിക്കാൻ, അവനോട് അല്പം കൂടി സ്നേഹത്തിന്റെ ഭാവം കാണിക്കാനുള്ള ഒരു വ്യഗ്രത കാണിക്കും. സമൂഹത്തിൽ പ്രതിസന്ധിയിൽ ജീവിക്കുന്നവനെ കാണുമ്പോൾ ഒരു നന്മ മരമായിട്ട് അവൻ പ്രവർത്തിക്കും. കണ്ണുനീര് കാണുന്ന സ്ഥലത്ത് അവനത് കാണാതെ പോകാൻ സാധ്യതയില്ല. വിശക്കുന്നവന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ കൂടെയുള്ളവനെ കൂടി ഭക്ഷണത്തിന് ഇരുത്തിയിട്ട് മാത്രമേ അവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റുള്ളവരും സമൂഹത്തിൽ ഉയർന്നു വരണമെന്ന് ആഗ്രഹം ഈ തരം മനുഷ്യർക്കുണ്ടായിരിക്കും. ഞാനത് കുറച്ച് ഉദാഹരണങ്ങളെ പറഞ്ഞുള്ളൂ. ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ, ആയിരക്കണക്കിന് സവിശേഷതകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ പറയാനായിട്ട് കടന്നു വരും. ഇതെല്ലാം പറയുമ്പോൾ നമുക്ക് തോന്നും, പ്രസംഗിക്കുന്ന ഐസക്കത്തിന് തോന്നും, ഈ പറഞ്ഞതെല്ലാം ഐസക്കത്തിനിലുണ്ടെന്നാണ് എന്റെ ചിന്ത. കേൾക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും തോന്നിക്കാണും ഇതെല്ലാം ഞങ്ങളിലുള്ളതാണല്ലോ. പക്ഷേ അത് ആത്യന്തികമായി അറിയണമെങ്കിൽ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു നാലോ അഞ്ചോ പേരെ അവരോട് സ്വകാര്യമായൊരു സംഭാഷണത്തിൽ ഏർപ്പെട്ടാൽ അവർ കൃത്യമായിട്ട് പറയും. പക്ഷെ ഇപ്പം അങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ ഭയത്തോടെ പറയത്തുള്ളൂ. കാരണം അവരതിനെ ഏത് രീതിയിൽ എടുക്കുമെന്നുള്ള ഒരു ഒരു പ്രതിസന്ധി മനസ്സിനെ ഭരിക്കുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. പക്ഷെ യേശു ക്രിസ്തു ശിഷ്യന്മാരോടൊപ്പം പല ആവർത്തി ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്, ജനങ്ങളൊക്കെ എന്നെ കുറിച്ച് എന്താണ് പറയുന്നത്, നിങ്ങൾ എന്നെ ആരാണ് പറയുന്നത്? ആ സമയത്ത് അവരുടെയൊക്കെ അഭിപ്രായം കേട്ട് കഴിഞ്ഞപ്പോൾ പത്രോസ്ലീഹ പെട്ടെന്ന് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മശിഹായാകുന്നു. അപ്പോൾ യേശു തമ്പുരാൻ പറഞ്ഞൊരു മറുപടിയുണ്ട്, ജഡരക്തങ്ങളല്ല നിനക്കിത് വെളിപ്പെടുത്തി തന്നത്, യഹോവയായ ദൈവം നിനക്ക് വെളിപ്പെടുത്തി തന്നതാണ് ഈ ആശയം. ഞാൻ പറഞ്ഞു വന്നത് ദൈവമാണ് ഒരു മനുഷ്യനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം അടിസ്ഥാനപരമായി ആശയം രൂപകൽപ്പന ചെയ്യുന്നതെങ്കിൽ, കാരണം ദൈവം സൃഷ്ടാവും പരിപാലകനുമാണ്. ആ സൃഷ്ടാവും പരിപാലകനുമായ ദൈവം ഈ കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുമ്പോൾ അത് തുടർന്ന് ഈ ലോകത്തിലെ ജീവിതം അവസാനിപ്പിക്കേണ്ട നിമിഷവും കൃത്യമായി നമുക്ക് വേണ്ടി കരുതുന്നത് ദൈവമാണ്. അതിനെ നമ്മൾ എത്രയൊക്കെ മേഖലകളിൽ കൂടി അതിനെ നീട്ടുവാൻ ശ്രമിച്ചാലും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. നമ്മൾ ഈ ചുറ്റുപാടും ധാരാളം പേര് മരിക്കുന്നുണ്ട്. ആ മരിക്കുന്നവരോട് നമ്മളുടെ ഒരു മനോഭാവം എന്തെന്ന് ചോദിച്ചാൽ ആ ദിവസത്തേക്കും പിറ്റേ ദിവസത്തേക്കും ഉള്ള ഒരു ചിന്തകളുടെ ഭാഗമായി നമ്മളെ അല്പമായിട്ട് അതിനകത്തൊന്ന് കൂട്ടി യോജിപ്പിക്കും. അത് കഴിയുമ്പോൾ വീണ്ടും നമ്മളൊക്കെ പൂർവ്വസ്ഥിതി പ്രാപിച്ച് പഴയ രീതിയിൽ തന്നെ ജീവിക്കാൻ, പറഞ്ഞാൽ എങ്ങനെ ജീവിച്ചുവോ അതേ ജീവിതക്രമത്തിൽ തന്നെ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആ സമയത്ത് മറ്റൊരു വാർത്ത കേൾക്കും, അപ്പൊ നമ്മൾ കേരളത്തിൽ നിന്നൊരാൾ മരിച്ചു, ഗൾഫിൽ നിന്നൊരാൾ മരിച്ചു, ഹ്യൂസ്റ്റണിൽ കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഒരാൾ മരിച്ചു, കഴിഞ്ഞ ആഴ്ചയിൽ ന്യൂയോർക്കിൽ 20 വയസ്സ് കഴിഞ്ഞൊരു മകൻ മരിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് അന്നേരത്തേക്ക് ഒരു ഷോക്ക് ഉണ്ട്. ആ ഷോക്ക് കഴിഞ്ഞു, ചിലപ്പോൾ അവരെ ഒന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ കയറി ഒരു കണ്ടോളൻസ് വെച്ചു, അല്ലെങ്കിൽ ഒരു ഇമോട്ടിക്കോൺ അയച്ചു. അത് കഴിയുമ്പോൾ നമ്മൾ വീണ്ടും നമുക്ക് ഈ ലോകം മതിയാകാൻ പറ്റാത്തത് വണ്ണം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് ഒരുപാട് പ്ലാനുകൾ, ഒരുപാട് പദ്ധതികൾ നമ്മുടെ മനസ്സിൽ കരുതി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഒരു വാഹനം ഓടിക്കുന്ന സമയത്തോ നമ്മൾ ഒരിക്കലും ചിന്തിക്കാറില്ല, ദൈവമേ ഒരു പക്ഷേ എന്റെ ജീവിതത്തിന്റെ അവസാന യാത്ര ഇതായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ആശുപത്രിയിലേക്ക് പോകുന്നതെല്ലാം നമ്മൾ തിരികെ വരാനാ, നാട്ടിലേക്കൊരു യാത്ര പോകുന്നതും തിരികെ വരാനാ, ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ കയറുന്നതും നമ്മൾ തിരികെ വരാനാ, എല്ലാത്തിനും നമ്മുടെ മുമ്പിൽ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ഈ പദ്ധതിയെ പരിപൂർണമായിട്ട് അറിയാവുന്നവൻ ലോകത്തൊരാളേ ഉള്ളൂ, അതാണ് നമ്മൾ ആരാധിക്കുന്ന ദൈവം. മൂന്നാമത്തെ ചിന്ത, വാട്ട് വി ആർ സപ്പോസ് ടു ഡു, നമുക്ക് എന്താണ് ചെയ്യാനുള്ളത്. അപ്പൊ ഒരു കാര്യം ആദ്യത്തെ രണ്ടിൽ നിന്ന് ഉരുത്തിരിയുന്നതാണ് മൂന്നാമത്തെ ചിന്ത. ആർക്കും മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ പരമമായ അധികാരം കൊടുത്തിട്ടില്ല എന്ന് ശലോമോൻ പ്രഖ്യാപിച്ചെങ്കിൽ അതിന്റെ ഉത്തരവാണ് ഒരാൾ, ഒരു ശക്തിക്ക് മാത്രമേ അതിന്റെ മേൽ ഉത്തരവാദിത്വമുള്ളൂ, അത് ദൈവമാണ്. അങ്ങനെയെങ്കിൽ എനിക്കതിന്റെ മേൽ ഉത്തരവാദിത്വമില്ല, ദൈവത്തിന് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ ഉള്ളത്? നാല് ചോദ്യം ചോദിച്ചാൽ മതി, ചെറിയ രീതിയിലെങ്കിലും ഈ ഒരു ആശയത്തിന് ഉത്തരം കിട്ടും. റിയലൈസ് ഹൂ വി ആർ, നമ്മൾ ആരാണെന്ന് ഒന്ന് സ്വയം ചിന്തിക്കുക. സിമ്പിൾ ഒരു എക്സാമ്പിൾ, ചിലപ്പോൾ നമ്മളിങ്ങനെ ശരീരത്തിന് പ്രത്യേകിച്ച് എയിൽമെന്റ്സ്, ഒരു ഒരു ഇൽനെസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ദിവസവും ഒത്തിരി കാര്യങ്ങൾ ചെയ്യും. ചിലട് ജോലി ചെയ്യുന്നു, ചിലട് നടക്കുന്നു, ചിലട് ഓടുന്നു, ചിലട് യാത്ര ചെയ്യുന്നു, യാത്രയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, സംഘമായി ജോലി ചെയ്യുന്നു, സംഘമായി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കുന്നു, അല്ലെങ്കിൽ ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഉറങ്ങുന്നു. ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഉൾപ്പെടുകയാണ്. പക്ഷേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഫോർ എക്സാമ്പിൾ, കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ രുചികരമായ മത്സ്യം ഭക്ഷിക്കുന്നു, അപ്പൊ പറയുന്നു പുഴയിൽ നിന്ന് പിടിച്ച മീനാണ് നല്ലതാണ്, വെളിച്ചെണ്ണയിൽ കറി പാകം ചെയ്തതാണെന്നൊക്കെ പറയുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ മധ്യത്തിൽ ഈ മത്സ്യക്കഷണം അല്ലെങ്കിൽ പാകം ചെയ്ത മത്സ്യം രുചികരമായി ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ തൊണ്ടയിൽ അതൊന്ന് കുടുങ്ങിക്കഴിഞ്ഞാൽ, കുറഞ്ഞത് അത് നന്നായിട്ടാണ് കുടുങ്ങിയതെങ്കിൽ നമ്മുടെ കണ്ണിൽ കൂടെ പെട്ടെന്ന് വെള്ളം വരും, വെള്ളമല്ല കണ്ണുനീർ വരും. അതിന്റെ മൂർധന്യാവസ്ഥ അനുസരിച്ച് അത് വേണമെങ്കിൽ ദിവസങ്ങളിലേക്ക് അത് കടക്കാം, അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അത് ശമിപ്പിക്കാം. പക്ഷേ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തെ നിശ്ചലമാക്കാൻ വായിലേക്ക് നിക്ഷേപിച്ച ഒരു ചെറിയ മുള്ളിന് സാധിക്കും. നമ്മൾ വളരെ ഭംഗിയായിട്ട് ദ്രാവക രൂപത്തിൽ കഴിക്കുന്നു, ഖരരൂപത്തിൽ ഭക്ഷണം കഴിക്കുന്നു. ഒരു കിഡ്നി സ്റ്റോൺ വന്നാൽ മതി, അതോടുകൂടി നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ വ്യത്യാസമുണ്ടാകും. ഒരു ചെറിയ ഡയഗ്നോസിസ് നടത്തുമ്പോൾ അവർ പറയുന്നു ഇതൊരു ക്യാൻസറസ് സെല്ലിന്റെ ലക്ഷണമുണ്ട്, അതോടുകൂടി നമ്മുടെ ജീവിതത്തിൽ പല വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ടായേക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ കഴിച്ചൊരു ഭക്ഷണം വയറിന്റെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് വിലങ്ങിയാൽ മതി, ആ ദിവസം നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞവരും അറിയാത്തവരും കണ്ടേക്കും. ഇങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ, അല്ലെങ്കിൽ കണ്ണിലൊരു പൊടി വീണാ മതി, അതിന്റെ പേരിൽ ദിവസങ്ങൾ ബുദ്ധിമുട്ടിയവരെ നമുക്കറിയാം. വേഗതയിൽ വാഹനം ഓടിക്കുന്നവരെ കാണുമ്പോൾ നമ്മൾ വാഹനം ഓടിക്കുമ്പോൾ അവരെ നമ്മൾ കുറ്റപ്പെടുത്താറുണ്ട്, അവൻ എവിടെ പോവാ, എന്ത് കാര്യത്തിന് ഇത്രയും സ്പീഡിൽ പോകണമെന്ന് പറയുമ്പോഴും, പക്ഷെ അവൻ പോയാൽ മാക്സിമം അടുത്ത സിഗ്നൽ വരെ പോകും. കാരണം സിഗ്നൽ ഇല്ലാത്ത റോഡിൽ കൂടെ പോകുമ്പോഴും മാക്സിമം പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു പോലീസിന്റെ മുമ്പിൽ നമ്മൾ വന്ന് ചെന്നുപെടും, അതോടുകൂടി മണിക്കൂറുകൾ അവിടെ നഷ്ടപ്പെടും, നമ്മുടെ പണവും നഷ്ടപ്പെടും. ഇത്രയും അറിയാമെങ്കിലും വേഗത നിയന്ത്രണത്തെ അതിജീവിച്ചുകൊണ്ട് വേഗതയിൽ ഓടിക്കാനുള്ള ഒരു പ്രവണത നമ്മൾ കാണിക്കും. അപ്പൊ എല്ലാത്തിനെയും നിയന്ത്രണത്തിനപ്പുറമായി കാണാനും നമ്മുടെ സ്വന്തം ജീവിതത്തിന്റെ ബുദ്ധി കൊണ്ട് അളക്കുവാനും ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നാല് ചോദ്യങ്ങൾ ഇങ്ങനെയാണ്. ഹു ആം ഐ, ഞാൻ ആരാണ്? വാട്ട് ആം ഐ, രണ്ടാമത്തെ ചോദ്യം. മൂന്ന്, വേർ ആം ഐ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ടു വേർ ആം ഐ. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എവിടെയാണ്, ഞാൻ എവിടേക്കാണ്? ഇതിനെല്ലാം നമ്മുടെ കയ്യിൽ കൊച്ചും വലുതുമായ ഉത്തരങ്ങളൊക്കെ കണ്ടേക്കാം. പക്ഷേ ദൈവം അയച്ച ഒരിടത്തേക്ക് അല്പസമയത്തെ വാസത്തിന് വേണ്ടി ഇവിടെയുള്ള പ്രകൃതിയെ നശിപ്പിക്കാതെ സഹജീവികളുടെ സ്നേഹത്തിലും സന്തോഷത്തിലും ജീവിക്കാൻ ഒരു ഉദ്യാനത്തിൽ നട്ടപ്പെട്ട ഒരു നല്ല ചെടി പോലെ, ഒരു വൃക്ഷം പോലെയാണ് ഓരോ മനുഷ്യനെയും ഈ ലോകത്തിൽ ജനിപ്പിച്ച് വളർത്തുന്നത്. പക്ഷേ അത് ഒരു മരം മറ്റൊരു മരത്തിന്റെ മേളിലേക്ക് വളരാനോ, അല്ലെങ്കിൽ ഒരു മരത്തിന്റെ വേര് മറ്റൊരു മരത്തിന്റെ ഇടയിലേക്ക് ചെന്ന് അവിടെ നിന്ന് ഫലഭൂഷ്ടമായ കാര്യം എടുക്കാനോ ഒന്നും ദൈവം നമ്മളെ പ്രേരിപ്പിക്കുന്നില്ലെങ്കിലും മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ഇങ്ങനെയുള്ള വികലമായ ചിന്തകൾ പലപ്പോഴും ഉണ്ടാകുമ്പോൾ മനുഷ്യൻ മനുഷ്യന്റെ മേൽ സ്വാധീനം കൊടുക്കുവാനും മനുഷ്യൻ ഒരു മനുഷ്യനേക്കാൾ വലുതാണെന്നുള്ള ചിന്ത അവനെ ഭരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറന്നുപോകുന്നത് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും ഞാൻ ഈ ലോകത്ത് വന്നതെന്തിനെന്നും ഈ ലോകത്ത് നിന്ന് എവിടേക്കാണ് പോകേണ്ടത് ഉള്ളതെന്നുമുള്ള ചിന്ത മറന്നുപോകുന്നു. നാലാമതൊരു ചിന്തയെ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ലോകത്തിൽ നമുക്ക് ചെയ്തു തീർക്കാനുള്ളത്, അപ്പൊ ഇവിടെ പറഞ്ഞത് വാട്ട് യു ആർ സപ്പോസ് ടു ഡു എന്നതിനകത്ത് ഒരു ചിന്ത പറഞ്ഞു, അതിനോട് ചേർന്ന് തന്നെ ലിവ് ദ ലൈഫ് വിത്ത് ഫിയർ ഓഫ് ഗോഡ്. മനുഷ്യനെ ഭയപ്പെടുന്നതിനേക്കാൾ വലുതാണ് ദൈവത്തെ ഭയപ്പെടുക. സിമ്പിൾ എക്സാമ്പിൾ, നമ്മുടെ ദേവാലയത്തിലേക്ക്, ഇതൊരു അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണല്ലോ ഇതിനകത്തിരിക്കുന്ന മുഴുവൻ പേരും, ആ പ്രസിഡന്റ് ആയിരിക്കുന്ന ബൈഡൻ വരുന്നു, അല്ലെങ്കിൽ ചിലപ്പം ബൈഡനോട് ദേഷ്യമുള്ളവർ കാണും, എന്നോട് ക്ഷമിക്കുക, അല്ലെങ്കിൽ ട്രംപ് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ ഡൊണാൾഡ് ട്രംപ് വരുന്നു എന്നിരിക്കട്ടെ. അന്ന് നമുക്ക് ദേവാലയത്തിൽ ഒരു പരിപാടിക്ക് അവർ വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ എങ്ങനെയാണ് ദേവാലയത്തിൽ ചെല്ലുന്നത്, എന്തൊക്കെ ക്രമീകരണങ്ങൾ ചെയ്യും, അവിടെ ചെന്ന് ഇരിക്കുന്നതിലും അവിടുത്തെ നമ്മുടെ സ്വഭാവത്തിലും നമ്മൾ എന്തൊക്കെ മേഖലകൾ കാണിക്കും, ഒരു സാധാരണ ദിവസം ദേവാലയത്തിൽ പോകാനായിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും. ഞാൻ എല്ലാവരെയും കൂടെ ചേർത്തല്ല പറയുന്നത്, ഇതിനകത്ത് കേൾക്കുന്ന ഭൂരിഭാഗം പേരും ഒരുപക്ഷെ ദേവാലയത്തിൽ ആദ്യം വന്ന് ഭക്തിയോടെ ആത്മാർത്ഥമായി സംബന്ധിക്കുന്നവരായിരിക്കും. പക്ഷെ ഞാനൊരു ജനറൽ പിക്ചറിന് വേണ്ടി ഒരു എക്സാമ്പിൾ ഞാൻ പറയുക, അതല്ലെങ്കിൽ സിമ്പിൾ ഒരു എക്സാമ്പിൾ, കഴിഞ്ഞ 3 ആഴ്ച മുമ്പ് പത്മശ്രീ ഷൈനി വിൽസൺ ഇവിടുത്തെ എക്യുമെനിക്കൽ സ്പോർട്സ് പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാനായിട്ട് അവരിവിടെ ഉണ്ടെന്നറിഞ്ഞു, അവരെ ക്ഷണിച്ചു, അവർ വന്നു. 18 ദേവാലയങ്ങൾ ഇവിടെ സിറിയൻ പാരമ്പര്യത്തിൽ എപ്പിസ്കോപ്പൽ സ്വഭാവമുള്ള 18 ദേവാലയങ്ങളുണ്ട്. ആ ദേവാലയത്തിൽ ഏകദേശം 16 ദേവാലയത്തിൽ നിന്നും പ്രതിനിധികൾ അവിടെ വന്നു, ധാരാളം പേർ ഓടിക്കൂടി. ഷൈനി വിൽസനെ കാണുക എന്നുള്ളതിനേക്കാൾ ഒളിമ്പ്യൻ പത്മശ്രീ പദത്തിലുള്ള ഒരാളെ കാണാൻ ഓടി അവിടെ വന്നു. കൺവെൻഷൻ വെക്കുമ്പോഴും കുറച്ചുപേര് അവിടെ കടന്നു വരും. ഈ ഷൈനി വിൽസൺ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പറയാൻ അവസാനമായി തോന്നിയത്. അവർ പറഞ്ഞു ഒളിമ്പ്യൻ പദവിയിലേക്ക് എത്താനുള്ള കാരണം എന്താണെന്ന് അവിടെ നിന്ന് ചിലരെങ്കിലും ചോദിച്ചപ്പോൾ പ്രസംഗ രൂപത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. അവരുടെ മറുപടി, ദേവാലയത്തിൽ തൊടുപുഴയാണ് ജനിച്ചത്, തൊടുപുഴയിൽ ജന്മനാട്ടിലെ ദേവാലയത്തിലേക്ക് പോകാനും ദേവാലയത്തിൽ നിന്ന് മടങ്ങി ഭവനത്തിലേക്ക് വരാനും കസിൻസിനോടൊപ്പം പോകുമ്പോൾ ആദ്യം ദേവാലയത്തിൽ ചെല്ലണം, ആദ്യം ദേവാലയത്തിൽ നിന്ന് വീട്ടിലും വരണം. ഇതിനകത്ത് എനിക്ക് തോന്നുന്ന രണ്ടാമത്തെ കാറ്റഗറി നമ്മളെല്ലാം ഉണ്ട്, ഞാനും ഉണ്ട്. ആദ്യം ദേവാലയത്തിൽ നിന്ന് പോകാൻ നമുക്കെല്ലാം ഇഷ്ടമാണ്, പക്ഷെ ആദ്യം ദേവാലയത്തിൽ ചെല്ലാൻ ഒരിഷ്ടം. ആ ഇഷ്ടം വർദ്ധിച്ച് അത് ചെന്നെത്തിയത് എവിടെയെന്ന് ചോദിച്ചാൽ പത്രീപദത്തിൽ നിന്നല്ല, ഒളിമ്പ്യൻ. ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടി അഭിമാനകരമായ വിജയം കൈവരിക്കാൻ പറ്റിയൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. രണ്ടു വാക്യങ്ങൾ കൂടി പറയട്ടെ. പ്രോവർബ്സ് 1:7 യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു. ഇന്ന് ജ്ഞാനം കൈകാര്യം ചെയ്യുന്ന കുടുംബങ്ങൾ, തലമുറകളിലേക്ക് ജ്ഞാനത്തെക്കുറിച്ച് സംസാരിക്കുന്ന മാതാപിതാക്കൾ, അവരുടെ കുടുംബത്തിലെ സംസാര വിഷയത്തിലും ചിന്തയിലും യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമെന്നാണോ, അതോ ലോകത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ് യഹോവ ഭക്തിയേക്കാൾ വലുതെന്ന് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പഠിപ്പിക്കാറുണ്ടോ? 84:12 യഹോവയിൽ ആശ്രയം വെക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. നമ്മുടെ ആശ്രയം യഥാർത്ഥത്തിൽ പണത്തിലാണോ, പ്രതാപത്തിലാണോ, നമ്മുടെ അവസ്ഥകളിലാണോ, അധികാരത്തിലാണോ, അതോ യഹോവയിൽ തന്നെയാണോ? യഹോവയുടെ കൂടാരത്തിൽ ആർ പാർക്കും എന്ന് ചോദിച്ചുകൊണ്ട് സങ്കീർത്തനം ആരംഭിച്ച് അവസാനം പറയുന്നതാണ് നിന്നിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ദൈവത്തിന്റെ ഭാഗ്യ അവസ്ഥയിലേക്ക് പോകാൻ, ഈ ലോകത്തിലെ ചെറിയ ജീവിതം സന്തുഷ്ടകരമാക്കാൻ, നാളെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ച് ധാരണകളൊന്നും പറയാൻ പറ്റാത്ത അവസരത്തിലും നമ്മൾ ഒരുപാട് പദ്ധതികൾ മെനഞ്ഞു വെക്കുമ്പോൾ ഒരു കാര്യം പഠിക്കുക. ഈ 4 ചിന്തകൾ ഒന്നുകൂടെ ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. No one has the authority over the spirit of a person. ആർക്കും ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ മേൽ അധികാരമില്ല. അതിനെ നീട്ടിക്കൊണ്ടു പോകാൻ ചില മാർഗങ്ങളൊക്കെ നമ്മൾ രൂപകൽപ്പന ചെയ്തു എന്ന് മാത്രം, പക്ഷെ അതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് സാധ്യമല്ല. 2, ദൈവമാണ് ആ പരമമായ അധികാരത്തിന്റെ ചെങ്കോലുമായി നമ്മുടെ മുമ്പിലുള്ള ക്രിസ്താവ് പരിപാലകൻ എന്ന ചിന്ത നമ്മളെ ഭരിക്കണം. മൂന്ന്, നമ്മൾ നമ്മളെക്കുറിച്ച് വിലയിരുത്തുന്ന നാല് ചോദ്യങ്ങൾ സ്വയം ചോദിച്ച് ബോധ്യപ്പെടുക. ഒടുവിൽ, ദൈവഭയമാണ് ലോകത്തിൽ അനിവാര്യം. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ അവൻ നമുക്ക് ആവശ്യമായത് കരുതും, ആവശ്യമായ വഴികളിലൂടെ നമ്മളെ കൊണ്ടുപോകും, ആവശ്യമായ അനുഗ്രഹങ്ങളിൽ കൂടെ കടന്നുപോയി ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കാനുള്ള യോഗ്യതയും നമുക്ക് നൽകും. അതുകൊണ്ട് ഈ സഭാപ്രസംഗിയുടെ പുസ്തകം 8:8 പറഞ്ഞിരിക്കുന്ന ആ വേദഭാഗത്തെ ഭംഗിയായി ആത്മാവിനെ തടുക്കുവാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. ഈ ചിന്ത നമ്മളെ ഭരിക്കട്ടെ. അതുകൊണ്ട് അധികാരത്തെക്കാൾ അവസ്ഥകൾ നമ്മൾക്ക് ശ്രദ്ധേയമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കണം എന്ന് ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ട വൈദികരോടും അതോടൊപ്പം തന്നെ വിശ്വാസ സമൂഹത്തോടുമുള്ള സന്തോഷം വിനയപൂർവ്വം നിങ്ങളെ ഓരോരുത്തരെയും അറിയിച്ചുകൊണ്ട് ഈ നോമ്പുകാലം പവിത്രമാകട്ടെ, സ്ലീഹന്മാരുടെ മധ്യസ്ഥത നമുക്ക് കോട്ടയാകട്ടെ എന്ന് പ്രത്യേകമായി വിനയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് ബിലങ്കിനാചാര്യന്റെ വാക്കിവിടെ പൂർണ്ണമാക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.
വളരെ നന്ദി പ്രിയപ്പെട്ട ഐസക്കി പ്രകാശൻ. സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വല്ലാണ്ട് കുലുക്കുന്ന രീതിയിലാണ് ഏതാനും ആഴമായ ചോദ്യങ്ങൾ ചേർത്ത് വെച്ച് നല്ല ഒരു ധ്യാനം അല്പസമയം ആയിട്ട് അച്ഛൻ നമുക്ക് നിർവഹിച്ചു തന്നത്. ഭക്തിയിൽ ആരംഭിച്ച് ജീവിതത്തിന്റെ സുഖലോരുഭതയിൽ അവസാനിപ്പിച്ച് ജീവിതം ഒരു ഗതികെട്ട മാർഗങ്ങളിൽ കൂടി ആയിത്തീർന്ന ഒരു ജീവിതത്തിന്റെ അവസാന പരാജയം രുചിച്ചറിഞ്ഞ ഒരു യോദ്ധാവിന്റെ ചിന്തയാണ് നമ്മൾ കേട്ടത് സഭാപ്രസംഗി പുസ്തകം. ഒരുപക്ഷെ ജീവിതത്തിൽ വന്നുപോയ ലോക ഇമ്പങ്ങൾ തനിക്കേൽപ്പിച്ച ശക്തമായ ഭക്തിബിരുദത്തിന്റെ പ്രഹരം ആഴമായി ഏറ്റ വേദനയുടെ നൊമ്പരത്തെയാണ് ഒരു താക്കീതുപോലെ ലോകത്തിന് താൻ പ്രസ്താവിച്ചു കൊടുക്കുന്നത് ശലോമോൻ. ഒരുപക്ഷെ ദാവീദ് രാജാവിനേക്കാൾ അധികമായി ലോകത്തിന്റെ മുമ്പാകെ ബുദ്ധിയുടെയും വിശുദ്ധിയുടെയും തലപ്പത്ത് വിഹരിക്കാൻ ആധ്യാത്മികതയുടെ ഒരു സ്രോതസ്സായി ലോകത്തിന് മുമ്പാകെ നിലകൊള്ളാൻ ഉള്ള വലിയൊരു സാധ്യതയാണ് ശലോമോൻ ജീവിതത്തിന്റെ സുഖലോലുപതയുടെ. സുഖലോലുപത എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ അർഹമായതിലപ്പുറമായ സുഖലോലുപതയിൽ കൂടി നശിപ്പിച്ചു കളഞ്ഞത്. അതുകൊണ്ട് ലോകത്തിന് മുഴുവൻ ഈ മനുഷ്യൻ ഒരു വലിയ താക്കീതാണ്. ഇന്നും തന്റെ ജ്ഞാനം ലോകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ വിശുദ്ധിയിൽ താൻ പരാജിതനായി എന്നുള്ളത് ഒരുപക്ഷെ നമുക്കറിയാം. അച്ഛന് തീർച്ചയായിട്ടും ആ പ്രസംഗത്തിൽ കൂടി എന്തുകൊണ്ടാണ് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയ പരാജയം എന്നുള്ളത് കുറെ ഉദാഹരണ സ്രോതിക്കൽ കൂടി മനുഷ്യ ജീവിതത്തിൽ പേഴ്സണാലിറ്റിയിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പല കാര്യങ്ങളിൽ കൂടി അച്ഛൻ നമ്മെ ചില ചോദ്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തി. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ ആകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ചിന്താസരണികളിൽ കൂടുതൽ നമ്മെ കരുത്തിട്ടതാക്കേണ്ടത്. ആത്മീയ ജീവിതത്തിൽ നിരന്തരം ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് നമ്മോട് തന്നെ നമ്മുടെ ഭക്തിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ്, എത്ര നാളായി നമ്മൾ ആരാധന നടത്തുന്നു, വിശുദ്ധ കുർബാന അനുഭവിക്കുന്നു, നോമ്പ് അനുഷ്ഠിക്കുന്നു, ഇതൊക്കെ ചെയ്തിട്ടും ഇന്ന് എവിടെയാണ് എന്റെ ആധ്യാത്മികതയുടെ സ്ഥാനം, ദൈവത്തോടുള്ള ബന്ധത്തിൽ എന്റെ അളവ് എവിടെയാണെന്നുള്ള ഒരു ചിന്തകളൊക്കെ കുറെയൊക്കെ അനുഭവിക്കുവാനും തിരികെ വരുവാനും കൂടുതൽ ആ ഒരു പ്രശോഭയിലേക്ക് വളരാനുമുള്ള സാധ്യതയായി പല്ലസിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വളരെ 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 ശാന്തമായി നമ്മുടെ ശാന്തതയാണെങ്കിലും വാഴ്ത്തുന്ന ഹൃദയങ്ങളിൽ അതൊരു ഉഗ്ര ആയുധമായാണ് അച്ഛന്റെ വാക്കുകൾ നമുക്ക് നൽകിയിട്ടുള്ളത്. കൂടുതൽ നന്മയിലേക്ക് വളരാൻ പ്രത്യേകിച്ച് നോമിന്റെ കാലഘട്ടങ്ങളിൽ നമുക്ക് സഹായകമാകട്ടെ. വളരെ ചുരുങ്ങിയ ഒരു സമയം കൊണ്ട് വളരെ ആഴമായ ദർശനബോധത്തോടുകൂടിയുള്ള ഒരു ചിന്ത പകർന്ന് നമ്മൾ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ഐസക് വിപ്രകാശനോട് ഒരിക്കൽ കൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. കൂടുതലായി അച്ഛനെ ദൈവം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമ്മൾ നിരന്തരം ഓർക്കാറുള്ള പേരുകളൊക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർക്കാം. ഈ കഴിഞ്ഞ നാളുകളായി അനേകരുടെ പേരുകൾ നമ്മൾ സ്ഥിരം ഓർക്കാറുണ്ടായിരുന്നു. ഒരുപക്ഷെ എല്ലാവരുടെ കയ്യിലൊക്കെ ഓർമ്മയിൽ ആ പേരുകളുണ്ട്. അതുകൊണ്ട് ഞാൻ വീണ്ടും പുനരാവർത്തിക്കുന്നില്ല. പുതിയതായി ആരുടെയെങ്കിലുമൊക്കെ പേരുകൾ ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കുകയാണെങ്കിൽ അത് പ്രാർത്ഥനയിൽ ഓർക്കാം. അതല്ല, ഇതുവരെ നമ്മൾ ഓർത്ത പറഞ്ഞ പേരുകൾ വീണ്ടും ഓർക്കണമെന്ന് ആരെങ്കിലും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേരുകൾ ഓർക്കത്തക്കവണ്ണം നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ, എന്നെയോ മനോജിനെയോ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഐസക്കച്ചനെയോ മാമനച്ചനെയോ ഇതിൽ സ്ഥിരം സംബന്ധിക്കുന്ന വൈദികരെയൊക്കെ അറിയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പേരുകൾ വീണ്ടും ഓർമ്മയിലെ കൊണ്ടുവരുന്നതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ പല ആളുകളും അവരുടെ വാങ്ങിപ്പോയ മാതാപിതാക്കളെ ഓർക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പലർക്കും മാതാപിതാക്കളുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ ഓർമ്മ ദിവസം പള്ളിയിൽ പോകാൻ പ്രത്യേകിച്ച് പ്രായമായി ഇരിക്കുന്ന ആളുകൾക്കൊക്കെ പ്രയാസമുള്ളതുകൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അവരെ ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കാനായിട്ട് ഒരവസരം കണ്ടെത്തണം എന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അവസാന നിമിഷം നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടിയിട്ട് ചേർത്ത് ഒരു നിമിഷം നമ്മുടെ ആരാധനാ ഗീതത്തിന്റെ ഈരടികൾ ആലപിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥന അവസാനിപ്പിക്കുന്നത് എന്നുള്ള കാര്യവും ഇതിനോട് ചേർത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് അല്പ നിമിഷം തലങ്ങളെ വന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ദൈവമേ, ഈ പ്രഭാതം കഴിഞ്ഞ മധ്യാഹ്നത്തിലേക്ക് ഞങ്ങൾ നീങ്ങുമ്പോൾ ഞങ്ങളുടെ ബാഹ്യ നയനങ്ങളെ അവിടെ ചാന്ദ്രീയ കണ്ണുകളെ തുറന്ന് ഉയരങ്ങളിൽ നിരന്തരം ഞങ്ങളുടെ വരവ് പ്രതീക്ഷിച്ച് ഇരുകരകളും നീട്ടി നിൽക്കുന്ന അപ്പന്റെ മുഖത്ത് നോക്കി അപ്പ പിതാവേ എന്ന് വിളിച്ചു പറഞ്ഞ് അടുത്തു വരത്തക്ക വണ്ണം ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ അവിടുന്ന് കൂടുതൽ പ്രകാശിപ്പിക്കണമേ. നിരന്തരം ഞങ്ങളെ അവിടുന്ന് കാക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നുവല്ലോ. അങ്ങ് തരുന്ന ഈ അനുഗ്രഹങ്ങൾക്കൊന്നും ഞങ്ങൾ യോഗ്യരല്ലെന്ന് ഞങ്ങൾക്കറിയാമല്ലോ. ലഭ്യമാകുന്ന ഔദാര്യമായി സൗജന്യമായി ലഭിച്ച നന്മകൾക്കനുസരിച്ച് തിരിച്ചൊരു നന്മയും ഞങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നുമില്ല. എന്നിട്ടും നിരന്തരം ഞങ്ങളെ അവിടുന്ന് സ്നേഹിക്കുന്നുവല്ലോ. ആ സ്നേഹത്തിന് അത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ദൈവമേ, അങ്ങ് എങ്ങനെ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുവോ അതനുസൃതമായി അങ്ങയെ സ്നേഹിക്കുവാനും ആ പാത പിൻപറ്റുവാനും അങ്ങയെ ആരാധിക്കുവാനും അങ്ങയുടെ മാമോഹത്തിന് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. ഈ ലോകത്തിന്റെ ഞങ്ങളുടെ മുന്തിയ ചിന്തയും അങ്ങേപ്പറ്റി മാത്രമാകുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. ദൈവമേ, ആ കാരുണ്യം ഞങ്ങളെ മനസ്സിനെയും ശരീരത്തിനെയും നിത്യ ആനന്ദത്തിലേക്ക് നയിക്കും എന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ ലോകത്തിന് ഒരിക്കലും നൽകാൻ തരുന്ന കഴിയുന്ന സന്തോഷമല്ലല്ലോ ദൈവമേ അങ്ങയോട് ചേർന്ന് ജീവിക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭ്യമാകുന്നത്. ആ നിത്യമായ അനശ്വരമായ സന്തോഷവും സമാധാനവും നിലനിൽക്കുവാൻ നിരന്തരമായി ആ ഒരു ബന്ധത്തിലായിത്തീരുവാൻ ആ പൂർണ്ണതയിൽ എത്തിച്ചേരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസന്മാരും പരിശുദ്ധ പിതാക്കുമാരുമായ സ്ലീഹമാരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഞങ്ങളൊക്കെ ഈ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ദൈവമേ അവരെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ലോകത്തിന്റെ മുമ്പാകെ ദൈവ മുമ്പാകെ സാക്ഷികളായി തീരുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ രോഗികളെ അനേകരെ മനസ്സിനോർത്ത് പ്രാർത്ഥിക്കുന്നു ഈ നിമിഷങ്ങളിലൊക്കെയും. തമ്പുരാനെ, അവരെയൊക്കെ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഓരോ മുഖങ്ങളും ഞങ്ങളുടെ മനസ്സിൽ കൂടി ഓടി മായുന്നു. ദൈവമേ, അവരെയൊക്കെ താഴ്മയോട് അവിടുത്തെ കർണയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് ചേർത്ത് പിടിക്കുന്ന ആളുകളൊന്നും പിന്നെ ദുഃഖിക്കേണ്ടി വന്നിട്ടില്ല. ഈ മക്കളെയൊക്കെ ആ സ്നേഹത്തിന്റെ തണലിൽ ആ സൗഖ്യത്തിന്റെ ദാനത്തിൽ ചേർത്ത് പിടിക്കണമേ. രോഗമാണ് എന്റെ ദൈവസ്നേഹം തിരിച്ചറിയാൻ മുഖാന്തരമെങ്കിൽ ആ രോഗവും അനുഗ്രഹമായി കണ്ടെത്തി ആ രോഗം മറന്ന് ദൈവം മുഖം കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ, പഠിപ്പിക്കണമേ. ഈ ലോകത്തിൽ ഏറ്റവും വലുത് അങ്ങാണെന്നും അങ്ങേ സ്നേഹിക്കുന്നതാണെന്നും ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ഉള്ളിൽ തമ്പുരാന്റെ അളവാണെന്നുള്ള ചിന്ത അങ്ങേ സമ്പാദിക്കത്തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സിനെയും ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒത്തിരി വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളെ അവിടെ നിന്ന് ആശ്വസിപ്പിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരെയും ഞങ്ങൾ തിരുവുമ്പാ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുന്നു, യുവാക്കന്മാർ യുവതികളിൽ ചെറുപ്പക്കാരെയൊക്കെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹത്തിന് വേണ്ടി ഒരുക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെയും കരങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെയൊക്കെ ഓർക്കുന്നു. ജോലി ചെയ്യുന്നവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. സഭയെ ഓർക്കുന്നു. പ്രത്യേകിച്ച് ദൈവമേ, പരിശുദ്ധ ഭാവതിരുമേനി പ്രത്യേകം കരങ്ങളിൽ സമർപ്പിക്കുന്നു. ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അല്പനാളൂടിരുന്ന ഈ സഭയെ വിശുദ്ധിയിൽ നയിക്കാൻ ആവശ്യമായിരിക്കുന്ന എല്ലാ കൃപകളും നിന്റെ ദാസന് ചുരിഞ്ഞു കൊടുക്കണമേ. അങ്ങയുടെ അത്ഭുതകരമായ സൗഖ്യം നിന്റെ ദാസന് പ്രദാനം ചെയ്യണമേ. എല്ലാ തിരുമേനിമാരെയും വൈദികരെയും ഓർക്കുന്നു. ദൈവമേ, സഭ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ അപമാനിതമാകുന്ന ഒരു തലങ്ങളിലേക്കായി തീരുകയും അനേകർ ഈ സഭയെ അപമാനിതമാക്കുവാൻ തക്കവണ്ണം യത്നിക്കുമ്പോൾ സഭയെ അപമാനിക്കുന്നത് ക്രിസ്തു നാണം കിടുന്നതിന് തുല്യമാണെന്നുള്ള ചിന്തയോടുകൂടി ലോകം ഈ സഭയെ കല്ലെറിയാനായിട്ട് ഒരുങ്ങുമ്പോൾ ദൈവമേ, സ്വർഗം തുറന്ന് അവിടുന്ന് ഈ സഭയെ ശക്തീകരിക്കണമേ. മേൽപ്പട്ടക്കാരെയും വൈദികരെയും ഒക്കെ വിശുദ്ധിയുള്ളവരായിട്ടും ദൈവവിളിയുള്ളവരായിട്ടും ആ ദൈവവിളിക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരുമായിട്ടും രൂപാന്തരപ്പെടുത്തണമേ. ദൈവമേ ഈ സഭയുടെ വിശുദ്ധി കാത്തുസൂക്ഷിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണെന്നുള്ള ബോധ്യത്തോടുകൂടി ലഭ്യമായ ദൈവകൃപയെ അത് കൂടുതൽ പ്രശോഭിക്കത്തക്കവണ്ണം അനേക മക്കളെ ആ നിറവിൽ കൊണ്ടെത്തിക്കത്തക്കവണ്ണം അടിയങ്ങളുടെ ശുശ്രൂഷകളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് പ്രാർത്ഥനാ കൂട്ടമേ വാഴ്ത്തണമേ. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെ ഒക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ എല്ലാ ആത്മീയ സംഘടനയും വിഷം പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ തിരുവചനത്തിന് നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ഇടവകയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വാഴ്ത്തണമേ. സ്വർഗീയ നന്മകളെ കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങളിൽ എന്തെങ്കിലും പിഴവുകളുണ്ട് ക്ഷമിക്കണമേ. ദൈവമേ ഞങ്ങളെ കുറെ കൂടെ വിശുദ്ധിയിലേക്ക് വളരത്തക്കവണ്ണം അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കണമേ. അനുതാപത്തോടുകൂടി ജീവിക്കുവാനും ദൈവകൃപ ഏറ്റുപറഞ്ഞ് നല്ല മാർഗത്തിൽ ചലിക്കുവാനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. വന്നുപോയ കുറവുകളെയൊക്കെ അവിടുന്ന് ക്ഷമിക്കണമേ, ശുദ്ധീകരിക്കണമേ. സകല വാങ്ങിപ്പോർക്കും സ്വർഗീയ ഊർജയും വിലാശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെയും നിന്റെ പിതാവിനെയും നിന്റെ പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പുകഴ്ത്തുവാനായിട്ട് തന്നെ. ആമേൻ. ആശീർവാദം പറഞ്ഞാട്ടെ. വി സി വർഗീസ് അച്ഛൻ ഉണ്ടോ? വി സി വർഗീസ് അച്ഛൻ
ബാറക്കുമോൾ, പിതാവാൻ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനാ പുത്രന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും കർത്താവേ, ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെമേ സംബന്ധിച്ചവരും സംബന്ധിപ്പാനിരുന്നവരുടെയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെയും മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമീൻ.
ഞാൻ നേരത്തെ ഓർപ്പിച്ചത് ഞാൻ വിട്ടുപോയി. സകല വാങ്ങിപ്പോയവരെയും ഓർക്കണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങളുടെ ആരുടെയും പരേതരെ പ്രത്യേകമായിട്ട് ഓർക്കാനുണ്ടെങ്കിൽ ഒരു നിമിഷം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ശരണത്താടേ നിൻ കൃപയിൽ മരണമടഞ്ഞോരു ദാസര നിൻ ജീവാസ്വരമതുണർത്തണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ അനുകൂല ദിവസത്തിൽ നിന്റെ സൃഷ്ടിപ്പിനെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവെ, നിന്റെ ആശ്രിതി മരിച്ചതിന്റെ വരവ് നിങ്ങൾക്ക് പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചുപോയവരെ നീ പുണ്യമാക്കണമേ. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടി നീ അവരെ പാർപ്പിക്കണമേ. വന്നവരും വരുന്നവരും മരിച്ചവരെ അനുകൂലമാക്കുന്ന ആയവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു എന്ന ശരീരങ്ങളുടെ ആത്മാക്കളും ശരിയായിട്ട് നിലവിളിച്ചു പറയുമാറാകണമേ. ആമേൻ. ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ഐസക്കച്ചൻ, മാമനച്ചൻ, ജി സി വർഗീസ് അച്ഛൻ, ബിജോയി അച്ഛൻ, തമ്പാനച്ചൻ, എല്ലാ വൈദിക ശ്രേഷ്ഠരോടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ബൈബിൾ വായിച്ച എലിസബത്ത് ആന്റി, എലിസബത്ത് ആന്റിക്ക് ഒരു പ്രത്യേകതകളുള്ളത് കൊണ്ട് ആന്റിയുടെ 70 വയസ്സ് തികയുകയാണ്, ബർത്ത്ഡേ ആഘോഷിക്കുകയാണ്. പ്രത്യേകമായിട്ട് ആന്റിയെ ദൈവസന്നിധിയിൽ പാർക്കുന്നു. കൂടുതൽ ആത്മീകമായി ബലപ്പെടുവാൻ ശക്തീകരിക്കുവാൻ ആന്റി ഇവിടെയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആന്റി പല പ്രാർത്ഥനകൾക്കും നേതൃത്വം നൽകുന്നു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കൂടുതൽ ആത്മീയമായി സ്വയം വളരുവാനും മറ്റുള്ളവരെയും ആ നന്മയിൽ ചേർക്കുവാനും ഒക്കെ ദൈവം കൃപ നൽകട്ടെ, ദീർഘാഷ് നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരിൽ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ഗീതം ആലപിച്ച രാജനങ്ങളും അതുപോലെ തന്നെ ഡാലസിൽ സെന്റ് മേരീസ് വെള്ളി മെമ്പർ സ്വപ്ന മാത്യു സ്നേഹം നന്ദി അറിയിക്കുന്നു. ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ചുമതലയുള്ള പ്രിയപ്പെട്ട മനോജ് അല്പമായി അധികമായി ഇതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും നേതൃത്വം തെളിയിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. എനിക്കൊരു കാര്യം കൂടെ നിങ്ങളോട് ഓർപ്പിക്കാനുള്ളത്, എനിക്ക് അനേകം ആളുകൾ ഇതിൽ സ്ഥിരം ജോയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എങ്കിലും പല ചില ആളുകളൊക്കെ ഒരുപക്ഷെ നിരന്തരം ഇതിന്റെ അകത്ത് ജോയിൻ ചെയ്യാത്ത ആളുകൾ, വല്ലപ്പോഴൊക്കെ കയറുന്ന ആൾക്കാർ, കയറണം എന്നാഗ്രഹമുണ്ടെങ്കിലും ഒരുപക്ഷെ മറ്റു തിരക്കുകളുണ്ട്, മറന്നു പോകുന്നുണ്ട്, ചിലരൊക്കെ അത് പറയാറുമുണ്ട്. അതുകൊണ്ട് നമുക്ക് ഒരു അവരവരെ ഓർത്തതിന്റെ അകത്ത് ജോയിൻ ചെയ്യുക എന്നുള്ളത് അവരുടെ ആവശ്യമാണെങ്കിൽ തന്നെയും നമ്മൾ മറ്റുള്ളവരെ അത് ഓർപ്പിക്കുക എന്നുള്ളതും നമ്മുടെ സുവിശേഷത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ദയവായിട്ട് ഞാനത് പല ആളുകളിലും കുറെ ആളുകൾ ഈ സുബോറോ പ്രയറിൽ ഞാൻ ആ നമ്പറിൽ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. സുബോറോയുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആർക്കെങ്കിലും ആ ഗ്രൂപ്പിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ വാട്സപ്പ് ഗ്രൂപ്പിൽ എനിക്ക് നമ്പറൊന്ന് മെസ്സേജ് ചെയ്യും. നമ്പർ മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിന്റെ അത് എൻട്രി ചെയ്യാം. അല്ലെങ്കിൽ എന്റെയോ ഐസക്കച്ചന്റെയോ അല്ലെങ്കിൽ ഇതിന്റെ ചുമതലയുള്ള ഏതെങ്കിലുമൊക്കെ വൈദികരുടെ പേരിൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നിങ്ങളെ കൂടുതലും ജോയിൻ ചെയ്യാം. അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഞാൻ സാധാരണ ഒരു ഈ ശുശ്രൂഷ തുടങ്ങുന്നതിന്റെ ഒരു മണിക്കൂർ മുമ്പ് ഞാൻ വാട്സപ്പിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കത് അത് ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്കത് ചേരുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ആളുകൾക്കൊക്കെ അത് ഫോർവേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കൂടുതൽ ആളുകൾക്ക് ഈ ശുശ്രൂഷയിൽ ജോയിൻ ചെയ്യാൻ ഇടയാകും എന്ന സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പിന്നെ എനിക്കൊരു റിക്വസ്റ്റും കൂടെ ഉള്ളത്, നമ്മൾ ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഉദ്ദേശത്തിന് മാത്രമാണ് ഈ ഗ്രൂപ്പ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ ബൈബിൾ വായിക്കുന്ന ആളുകൾ ഏതൊക്കെ വേഴ്സസാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ പാട്ട് പാടുന്ന ആളുകൾ ഏത് പാട്ടാണ് പാടുന്നത് എന്നുള്ളത് മാത്രം പിന്നെ മെസ്സേജ് ചെയ്യാനായിട്ടാണ് ഈ ഗ്രൂപ്പ് ഉപയോഗിക്കുന്നത്. അല്ലാതെ മറ്റ് യാതൊരു വിധത്തിലുള്ള വേണ്ടാത്തതും വേണ്ടാത്തതും ആയിട്ടുള്ള പിന്നെ മെസ്സേജ് ഒന്നും അതിൻ്റെ അകത്ത് വരാതിരിക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഒത്തിരി മെസ്സേജ് എൻ്റെ അകത്ത് കൂടുമ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും വേദവസം വായിച്ച ആളുകളുടെ ലിസ്റ്റ് എനിക്കൊന്ന് ചെക്ക് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെട്ടു പോകും, അല്ലെങ്കിൽ ഒരുപാട് അത് പിന്നിലാകും, അത് നേടിയെടുക്കാൻ പ്രയാസമാകും. നിങ്ങൾ ആ കാര്യത്തിൽ ദയവായിട്ട് എന്നോട് സഹകരിക്കണം എന്ന് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. പ്രത്യേകമായി ആരുടെയെങ്കിലും ഒക്കെ പേര് രോഗികളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പേരിടാം, രോഗികളായിട്ടുള്ളവരുടെ പേര് നിങ്ങൾക്കിടാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഏറ്റവും പേരോർക്കേണ്ട ആവശ്യങ്ങളുള്ളവരുടെ പേരുകൾ നിങ്ങൾക്ക് അതിനകത്ത് ഇടുന്നതിൽ സന്തോഷമേ ഉള്ളൂ. അതൊക്കെ ഇടുന്നതിന് കുഴപ്പമില്ല, പക്ഷെ മറ്റു മെസ്സേജ് ഒന്നും ഇടാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് വിനയത്തോട് നിങ്ങളോട് ഓർപ്പിക്കുന്നു. ദൈവം അനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.